മുഖാന്തരമാക്കിയിരിക്കുക നന്ദി യോണസ്. പ്രിയ പിതാവേ, അങ്ങയുടെ ഇഷ്ടം മനുഷ്യ ഹൃദയങ്ങളിൽ തുടർന്ന് ഈ ഭൗതിക മണ്ഡലത്തിലും നടത്തിയെടുപ്പാ അങ്ങയുടെ ഓമനപുത്രനായ ക്രിസ്തുവോട് ചേർന്ന് അങ്ങയുടെ ആത്മാവിന്റെ ശക്തിയാ പ്രവർത്തിക്കുവാൻ തക്കവണ് അങ്ങൊരുക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ ഈ ശബ്ദ കാഴ്ച പരിധിയിലുള്ള സകലരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ആത്മമണ്ഡലത്തിൽ അങ്ങയുടെ ചിന്തകളെ തടയുവാൻ ശ്രമിക്കുന്ന അന്ധകാര ശക്തികളെ ശാസിച്ചു മാറ്റുന്നു. ദൈവത്തിന്റെ ചിന്തകൾ സ്വർഗത്തിലുള്ളത് അതേപോലെ തന്നെ ഈ ഭൂമിയിലെ മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് കടന്നു വരണം. അവരുടെ ഹൃദയം എന്ന ലാൻഡ് പിടിച്ചിട്ടിരിക്കുന്ന അന്ധകാര ശക്തികൾ തകർന്നു മാറണം. ഈ മനുഷ്യർ ക്രിസ്തയേശുവിൽ ദൈവത്തിൻ്റെതായി മാറണം. ഞങ്ങൾ പരിപൂർണമായ അങ്ങനെ മാത്രം ഉപയോഗിച്ചാട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ഗ്ലോറി ടു ഗാഡ്, ഗ്ലോറി ടു ഗാഡ്, ഗ്ലോറി ടു ഗാഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, 2021 എന്ന പുതിയ വർഷം നമ്മുടെ ജീവിതത്തിലേക്ക് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് കടന്നു വന്നു. എല്ലാവർക്കും അനുഗ്രഹീതമായതും ഫലമുള്ളതുമായ ബ്ലസ്സഡ് ആൻഡ് ഫ്രൂട്ട്ഫുൾ ന്യൂ ഇയർ വിഷസ്. ദി ഇയർ ഓഫ് ഗിയർ അപ്പ്. ഞാൻ ദൈവത്തിൽ നിന്ന് കേട്ടപ്പോ എനിക്കും ആദ്യം മനസ്സിലായില്ല ഇതെന്തുവായി പറയുന്നേ. ഇയർ ഓഫ് ഗിയർ അപ്പ് പിന്നെയാണ് എന്റെ ചിന്ത കടന്നുപോയത്. ഓ, ഗിയർ എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ സാധാരണ ഉപയോഗിക്കാറുണ്ടല്ലോ, അത് വണ്ടിയില്ല. വണ്ടി തുടർന്ന് അതിനെ ഒന്ന് പഠിപ്പിക്കുവാനായിട്ട് കർത്താവ് ഇടയ. അപ്പോഴെനിക്ക് മനസ്സിലായി എന്താ കർത്താവ് ഉദ്ദേശിച്ചത്. ദി ഇയർ ഓഫ് ഗിയർ അപ്പ് മാത്രമല്ല, ദി ഇയേഴ്സ് ഓഫ് ഗിയർ അപ്പ്. നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് എനിക്കറിയാം. ദൈവം അനുവദിക്കുന്നെങ്കിൽ നമുക്ക് തുടർന്നത് മനസ്സിലാക്കാമല്ലോ. രണ്ടായിരത്തി ഇരുപതിൽ ഇതേപോലെ ദൈവം നമ്മോട് സംസാരിച്ചു. നിങ്ങൾ എത്ര പേർ ഓർക്കുന്നുണ്ട്, എത്ര പേർ അത് അറിഞ്ഞു കണ്ടു എന്ന് എനിക്കറിയില്ല. എന്നാൽ വളരെയധികം എതിർക്കപ്പെടുന്ന ഒരു സന്ദേശമായി ദൈവരാജ്യ സന്ദേശം എപ്പോഴും കാണാൻ കഴിയും. വ്യൂവേഴ്സ് വളരെ കുറവായി. കാരണം കർത്താവിന്റെ വചനം എപ്പോഴും പ്രാബല്യത്തിൽ വരുന്നത് കാണാം. ഈ വഴി കണ്ടെന്നോർ ചുരുക്കം. നാശത്തിലേക്ക് പോകുന്ന വഴിയിൽ ധാരാളം പേര് പോകുന്നു. എന്നാൽ ജീവന്റെ വഴി കണ്ടെന്നോർ ചുരുക്കം കടക്കണമെങ്കിൽ പോരാ. ഞാന് 2020 സന്ദേശങ്ങൾ പലതും പലരും പലതും എനിക്ക് വാട്സപ്പിലൂടെയൊക്കെ അയച്ചു തന്നു. ഇതില് പലതും ഞാൻ കേൾക്കുവാനും കാണുവാനും ഒക്കെ ഇടയായി. 2020 പ്രവചനങ്ങൾ, തുടർന്ന് ആ പ്രവചനങ്ങളെ ചൊല്ലി പലരും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ സംസാരിക്കുന്നത് കേൾക്കുവാനായിട്ടിടയാണ്. 2020 പ്രവചനം ഇങ്ങനെയാണോ, അനുഗ്രഹീതമായ വർഷം എന്ന് പറഞ്ഞിട്ട് ഇതാ ലോകമെല്ലാം പല പല വിഷയങ്ങളാൽ സഫർ ചെയ്യപ്പെടുന്നു. ഓരോ ദേവദാസന്മാരുടെയും പ്രവചനവാക്യങ്ങൾ വാട്സപ്പിലൂടെ വന്നുകൊണ്ടേയിരുന്നു. അവര് പ്രവചിച്ചതല്ല ജനം കണ്ടത്. അപ്പോൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന വേറെ ദേവദാസന്മാരിറങ്ങി എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ മാസം 5 ആയുള്ളൂ, മാസം 6 ആയുള്ളൂ, ഇനിയും 6 കൂടി ഉണ്ടല്ലോ. അപ്പോൾ അവര് പറഞ്ഞ പ്രവചനങ്ങളൊക്കെ നിവൃത്തിയാവും. പല പല പ്രവചനങ്ങളും, കോവിഡ് ഇന്ന മാസം തീരും, ഇന്ന മാസം തീരും, 7 തീരും, 9 തീരും, ഇങ്ങനെ ഇങ്ങനെ ഓരോന്നും വന്നുകൊണ്ടിരുന്നു. പ്രവചനങ്ങളുടെ ഒരു പരമ്പര തന്നെ വന്നുകൊണ്ടേ. സഹോദരങ്ങളെ, ഫലം നോക്കി വൃക്ഷത്തെ തിരിച്ചറിയും. എന്റെ വാക്കല്ല, യേശുവിന്റെ വാക്ക്. നഷ്ടപ്പെട്ടു പോയതും നടക്കാതെ പോയതുമായ പ്രവചനങ്ങൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുവാൻ ധാരാളം പേരുണ്ടായിരുന്നു. എന്നാൽ ദൈവം നമ്മളോട് സംസാരിച്ച് നടന്ന പ്രവചനം പറയാൻ ആളില്ല. ശ്രദ്ധിച്ചേ, ഇതാണ് ദൈവരാജ്യത്തിന് എതിരു വരുന്ന ആ ചിന്ത. കർത്താവ് നമ്മളോട് പറഞ്ഞു 2019 ആ സന്ദേശം ഇപ്പോഴും യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അന്ന് 2019 ലോകം വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാലം. കർത്താവ് പറഞ്ഞു, ദ ഇയർ ഓഫ് ട്രാൻസിഷൻ. ലോകം ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് പോവുകയാണ്. പറഞ്ഞില്ലയോ സഹോദരങ്ങളെ, 2019 നിങ്ങൾ കണ്ട ലോകം ഇനി കാണുകയില്ല. ലോകത്തിന്റെ ദിശ മറ്റൊരു ദിശയിലേക്ക് പോവുകയാണ്. ഒരു സ്റ്റേജിൽ നിന്ന് വേറൊരു സ്റ്റേജിലേക്ക് പോകുന്ന അവസ്ഥ. അന്ന് ആ സന്ദേശത്തിൽ പറഞ്ഞത് കേട്ടോ, ദുബായ് എയർപോർട്ട് ഒരു ട്രാൻസിറ്റ് എയർപോർട്ടാണ്. കൊച്ചിയിൽ നിന്ന്, ബോംബെയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് പോകണമെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്കോ അങ്ങനെ ലോങ് ഡിസ്റ്റൻസ് ജേണിയിലേക്ക് കടന്നു വരുമ്പോൾ എമിറേറ്റ്സ് എയർലൈൻസിൽ കൊച്ചിയിൽ നിന്ന് കയറ്റി നേരെ ന്യൂയോർക്കിലേക്കല്ല കൊണ്ടുപോകുന്നത്, ദുബായ് എയർപോർട്ടിൽ കൊണ്ട് ഇറക്കും. തുടർന്ന് ചില മണിക്കൂറുകൾ, 6-7 മണിക്കൂറുകൾ അവിടെ, ചിലപ്പോൾ ഒരു ദിവസം തന്നെ അവിടെ തങ്ങിയതിന് ശേഷം, അതിനുശേഷമാണ് ഈ വ്യക്തികളെ മറ്റൊരു എയർക്രാഫ്റ്റിൽ കയറ്റി ന്യൂയോർക്കിലേക്ക് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ഏത് ഡെസ്റ്റിനേഷനിലേക്കാണോ അങ്ങോട്ടേക്ക് കടന്നു പോകുന്നത്. അതിന്റെ ആ ദുബായ് എയർപോർട്ടിന് അവിടെ പറയുന്ന പേരാണ് ട്രാൻസിറ്റ് എയർപോർട്ട്. അതിൻ്റെ ഉള്ളിൽ ട്രാൻസിറ്റ് ഹോട്ടലുകളും ഉണ്ട്. 2020, ദി ഇയർ ഓഫ് ട്രാൻസിഷൻ എന്നാണ് കർത്താവിനോട് പറഞ്ഞത്. ലോകത്തിന്റെ അവസ്ഥ ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് പോവുകയാണ്. ഇനി കഴിഞ്ഞ അവസ്ഥയിലേക്ക് തിരിച്ചു വരത്തില്ല, മറ്റൊന്നിലേക്ക് പോവുകയാണ്. അതിന്റെ ഇടയിലെ ഒരു ട്രാൻസിറ്റ് ആയിരുന്നു 2020. രണ്ടായിരത്തി 2019 ജനം നടന്നതുപോലെയാണോ ഇന്ന് നടക്കുന്നേ? ഒരു മാറ്റം സംഭവിച്ചില്ലേ? എല്ലാവരും നോക്കിയാലും മുഖത്തൊരു മാസ്ക് കാണും. ആ ജനത്തിന്റെ ഒരു കൂട്ടായ്മയല്ല ഇന്നിപ്പോ. ഒരാളോട് വേറൊരാൾ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഉടനെ അയാൾ അകലും, ഉടനെ അകലും. കാരണം സോഷ്യൽ ഡിസ്റ്റൻസ്, ജനത്തിന് എല്ലാ വിധത്തിലും ഒരു മാറ്റം സംഭവിച്ചു കഴിഞ്ഞു. വേറൊരു ദിശയിലേക്ക് ജനം മാറിപ്പോയിരിക്കും. പ്രിയ സഹോദരങ്ങളെ, എന്നാൽ ഈ 2021 എന്ന് പറയുന്ന വർഷം ദിയർ ഓഫ് എന്ന് ഞാൻ എന്റെ ഹൃദയത്തിന്റെ ഉൾത്തളത്തിൽ നിന്ന് കേട്ടപ്പോ എനിക്ക് മനസ്സിലായില്ല. ഞാൻ ആ ദൈവസന്നിധിയിൽ വീണ്ടും ദൈവത്തോട് ചോദിച്ചപ്പോ ദൈവം എന്റെ ഹൃദയത്തിൽ വെളിപ്പെടുത്തി തന്ന ആ കാര്യം ആ ചിത്രത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ആ കാര്യം മനസ്സിലാകുമെന്ന്. ദിയർ ഓഫ് ടു തൗസൻഡ് ട്വന്റി വൺ മാത്രമല്ല തുടർന്നുള്ള വർഷങ്ങൾ തുടർന്നുള്ള വർഷങ്ങൾ. അപ്പൊ ഇതുമായ ബന്ധത്തിലാണ് ഒരു ഗിയർ ആണ് കർത്താവിനെ കാണിച്ചത്. കാറിന്റെ അല്ലെങ്കിൽ വണ്ടിയുടെ ഗിയർ, മാനുവൽ ഗിയർ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. ചിലതിന് ഇതാ 6 റിവേഴ്സ് പ്ലസ് 6 ഗിയേഴ്സ് ഉള്ള ഒരു ഗിയറാണ്, ഒരു വണ്ടിയുടെ ഗിയറാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇതില് ഗിയർ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി പറയാം, ഇതാ ഇവിടെ ഈ അറ്റം തുടങ്ങാറ് ആദ്യം റിവേഴ്സ് ഗിയർ. 6 എന്ന് എഴുതിയേക്കണോ റിവേഴ്സ് ഗിയർ. തുടർന്ന് ഇതാ ഗിയർ നമ്പർ 1, ഗിയർ നമ്പർ 2, ഒന്നിലേക്കിടും, തുടർന്ന് 2 സ്പീഡ്. ഒന്നിലേക്ക് ഇടുമ്പോ ചെറിയ സ്പീഡ് ഉണ്ടാവുള്ളൂ, 2 ഇടുമ്പോ വീണ്ടും സ്പീഡ് കൂടും, 3 വരെ വീണ്ടും സ്പീഡ് കൂടും, 4 വരെ വീണ്ടും സ്പീഡ് കൂടും, 5 വരെ വീണ്ടും സ്പീഡ് കൂടും, 6 വരുമ്പോ വീണ്ടും സ്പീഡ് കൂടും, ഏറ്റവും ഹൈ സ്പീഡിൽ അത് പോകും. ഇതേപോലെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ദൈവരാജ്യവുമായുള്ള ബന്ധത്തിൽ നമ്മളെ ദീർഘത്തിലെ ദൈവം ഈ ഭൂമിയിലാക്കിയെങ്കിലും പിശാചിന്റെ ചതിയിൽപ്പെട്ട് നമ്മൾ റിവേഴ്സ് ഗിയറിലായിരുന്നു. റിവേഴ്സ് ഗിയർ എന്നാൽ ദൈവരാജ്യ സുവിശേഷത്തിലൂടെ സ്വർഗത്തിലെ ദൈവം നമ്മളെ മുന്നോട്ടേക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിച്ചിട്ടും ജനം സത്യം എന്തെന്നറിയാതെ വീണ്ടും അതേ റിവേഴ്സ് ഗിയറിൽ തന്നെ തുടർന്നു. കാരണം പിശാചിന്റെ പ്രവൃത്തികളെ തിരിച്ചറിയുവാൻ അവർ കഴിഞ്ഞില്ല. സാത്താൻ അവരെ തോൽപ്പിച്ചു. ശങ്കോർന്നിയ 2:11 നമ്മൾ വായിക്കുമ്പോ കർത്തദാസം 1 വായിച്ച്
സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ.
സാത്താൻ നമ്മളെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. സാത്താനാൽ തോറ്റുപോയ ഒരു കൂട്ടം ദൈവജനമായി ജനം മാറ്റപ്പെട്ടു. ലോകജനമല്ല, ക്രിസ്തുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ചു. കാരണം അവന്റെ തന്ത്രങ്ങൾ എന്താണെന്ന് അറിയുവാൻ വേണ്ടി ആരും ദൈവസന്നിധിയിൽ ജാഗരിച്ചില്ല. 6000 വർഷമായി മാനവ കുലത്തെ സൃഷ്ടിച്ച അന്ന് മുതൽ തന്ത്രങ്ങൾ ഉപയോഗിച്ച് മനുഷ്യരെ വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് പിശാച്. ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നു, നിർമ്മതരായിരപ്പൻ, ഉണർന്നിരപ്പൻ, നിങ്ങളുടെ പ്രതിയോഗിയാകുന്ന പിശാച് ആരം വീഴണമെന്ന് ചിന്തിച്ച് ചുറ്റി തിരിയുകയാ. പക്ഷെ അതിന് ആരും മെനക്കെട്ടില്ല. മെനക്കെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അശ്വ. അതുകൊണ്ട് ദൈവം വെച്ച വ്യവസ്ഥയിൽ മുന്നോട്ടേക്ക് പോകേണ്ട ലോകത്തെ ദൈവം വെച്ച വ്യവസ്ഥയ്ക്ക് പിന്നിലേക്കായിരുന്നു പിശാചി പിടിച്ചത്. ഫോർവേഡ് പോകേണ്ടതിന് പകരം റിവേഴ്സ് ആണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഗിയർ റിവേഴ്സിലായി. എന്നാൽ പൗലോസിനെ പോലുള്ള ദൈവത്തിന്റെ ദാസന്മാർ കടന്നു വരുമ്പോ അവര് ആ റിവേഴ്സ് ഗിയറിനെ അവർ ഫോർവേഡ് ചെയ്യും. അതുകൊണ്ടാ അങ്ങനെയുള്ള ദൈവദാസന്മാർ വരുമ്പോ വലിയ പ്രശ്നം ഉണ്ടാകും ചർച്ചിന്റെ ഉള്ളിൽ, ഭക്തന്മാരുടെ ഉള്ളിൽ വലിയ പ്രശ്നം ഉണ്ടാകും. എന്നിട്ട് അവര് പറയും ലോകത്തെ തലകീഴായി മറിക്കുന്നവർ ഇവിടെയും വന്നിട്ടുണ്ട്. കാരണം റിവേഴ്സ് പോയിക്കൊണ്ടിരിക്കുക, റിവേഴ്സ് പോയതിനെ ഫോർവേഡിലേക്ക് കൊണ്ടുവരുന്ന ദൈവദാസന്മാർ വന്നിട്ടുണ്ട്. യേശു വന്നപ്പോഴും പ്രശ്നമായിരുന്നു. കാരണം റിവേഴ്സ് പോയിക്കൊണ്ടിരിക്കുന്ന ചർച്ച്, അതെങ്ങനത്തെ റിവേഴ്സ് പോണ ചർച്ച് അറിയത്തില്ലയോ? ഭയങ്കര സുവിശേഷീകരണം, കടലും കരയും കടന്ന് സുവിശേഷീകരണം, ആളുകളെ ധാരാളം കിട്ടുന്നു, സ്നാനപ്പെടുത്തുന്നു, സ്നാനപ്പെട്ടവരുടെ നമ്പർ എഴുതി ദുബായിലേക്കും ഇതാ അമേരിക്കയിലേക്കൊക്കെ അയക്കുന്നു, ഫോട്ടോ എടുത്തയക്കുന്നു, പരിപാടികളും ഗംഭീരം, എല്ലാം ഗംഭീരം നടക്കുന്നു. പക്ഷേ ഒറ്റ കാര്യമുള്ളൂ, കർത്താവ് വന്നപ്പോ ഇതൊക്കെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്, അവര് കരയും കടലും കടന്ന് അനേകരെ മതത്തിൽ ചേർക്കുന്നുണ്ട്. പക്ഷേ ചേർന്ന ശേഷം പ്രസംഗിച്ച ദൈവദാസനും പ്രസംഗം കേട്ട് വിശ്വസിച്ച ബിലീവറും രണ്ടുപേരും ഇരട്ടിച്ച നരകസന്തതികളായി പോവുക. റിവേഴ്സ് ഗിയറിലെ കിടക്കുക, റിവേഴ്സ് ഗിയർ കിടക്കുന്നത് റിവേഴ്സ് ഗിയറില. ഇതിനെ ഫോർവേഡ് ആക്കാനാണ് കർത്താവ് യേശുവിനെ സ്വർഗീയ പിതാവ് അയച്ചത്. പക്ഷേ സഭ സമ്മതിക്കുമോ? സഭ സമ്മതിക്കുമോ? ഞങ്ങൾക്ക് ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട്, അത് മതി. ഞങ്ങൾക്ക് കള്ളനായ ബറാബാസിനെ മതി. നീതിസൂര്യനായ യേശുവിനെ ഞങ്ങൾക്ക് വേണ്ട, ബറാബാസിനെ മതി ഞങ്ങൾക്ക്. ഒരു യേശുവിനെ കൊന്നു. പീലാത്തോസ് പറഞ്ഞു, ഞാനെന്താ ചെയ്തത്? നിന്റെ ജനമാണ് നിന്നെ എന്റെ കയ്യിലേൽപ്പിച്ചത്. നിന്റെ ജനം. അവൻ സ്വന്തത്തിലേക്ക് വന്നു. സ്വന്തമായവർക്ക് അവന് വേണ്ട, സ്വന്തമായവർക്ക് അവന് വേണ്ട, സ്വന്തമായവർക്ക് കള്ളനായ ബറബാസിനെ മതി. ഹല്ലേലൂയ. ആർക്കുമെതിരെ ഒരു ദോഷം ചെയ്യാത്ത, ആർക്കുമെതിരെ തിന്മ വിളിച്ചു പറയാത്ത, തങ്ങളുടെ വാക്കുകളിൽ യേശുവിന്റെ വാക്കുകളിൽ ആരെയും കളിയാക്കുന്ന സ്വരമില്ലാത്ത യേശുവിനെ വേണ്ട. ഞങ്ങൾക്ക് വേണ്ടത് കളിയാക്കുന്ന സ്വരത്തിൽ സംസാരിക്കുന്നവരെയും കക്കുന്നവരെയും കള്ളനായ ബറബാസിനെയും ഒക്കെ ഞങ്ങൾക്ക് വേണ്ട. പ്രവൃത്തി നോക്കി അപ്പനെ തിരിച്ചറിയാം. യേശുവിന്റെ പ്രവൃത്തി നോക്കിയാൽ യേശുവിന്റെ പിതാവിനെ തിരിച്ചറിയാം. ഞാൻ എന്റെ പിതാവിൽ നിന്ന് കേട്ടത് ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ പിതാവിൽ നിന്ന് കേട്ടത് ചെയ്യുന്നു. റിവേഴ്സ് പോവുകയാ, റിവേഴ്സ്. അവരേശുവിനെ കൊന്നു, യേശുവിനെ കൊന്നു. പക്ഷേ അത് യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ചരിത്രം കണ്ട ഏറ്റവും വലിയ വിജയമായിരുന്നു. അവർ ഭൗതിക തലത്തിൽ അത് ചെയ്തത്, പക്ഷെ ആത്മമണ്ഡലത്തിൽ ക്രിസ്തു കൊടുത്ത വമ്പൻ വിജയമായിരുന്നു അത്. ഇന്ന് ആത്മമണ്ഡലം കാണുവാൻ തക്കവണ്ണം എന്റെ സഹോദരങ്ങൾക്കൊന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ, ഏലീശായുടെ ഭൃത്യന്റെ ആ കണ്ണ് തുറന്നതുപോലെ സഹോദരങ്ങളുടെ കണ്ണെന്ന് തുറന്നിരുന്നെങ്കിൽ, യേശുക്രിസ്തുവിന്റെ ഉള്ളിൽ വസിച്ച് പ്രവർത്തിച്ച പിതാവിനെ കാണുവാൻ തോമാസിന്റെ കണ്ണ് തുറന്നതുപോലെ ഒന്ന് തുറന്നിരുന്നെങ്കിൽ, ഈ എളിയവരിൽ ഒരുവിനെ തുച്ഛീകരിക്കരുത്. കാരണം സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ, അവർക്ക് ദൂതന്മാർ ഉണ്ടെന്നൊന്ന് കാണുവാൻ ജനത്തിന്റെ കണ്ണെന്ന് തുറന്നിരുന്നെങ്കിൽ പൗലോസ് ലേഖനം എഴുതുമ്പോൾ ഞാൻ എഴുതുന്നതിന് ദൈവവും ദൂതന്മാരും സാക്ഷി എന്ന് പറയത്തക്ക രീതിയിൽ ആത്മമണ്ഡലം കാണുവാൻ ജനത്തിനൊന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ. ഞാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോ അനേക ദൂതവൃന്ദങ്ങൾ എന്റെ ചുറ്റുമുണ്ട്. ഞാൻ ഏകനല്ല, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്റെ ഉള്ളിൽ വാസം ചെയ്യുന്നുണ്ട്. ഞാൻ ദൈവത്തിന്റെ ആലയം. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ ആലയമായി ഭൂമിയിലേക്ക് വന്ന യേശുവിനെ അന്നത്തെ ഭക്തന്മാർ പിടിച്ച് ഗവൺമെന്റിനെ ഏൽപ്പിച്ചു. നിന്റെ ജനമാണ് എന്റെ കൈ ഏൽപ്പിച്ചത്, നീ എന്ത് ചെയ്തു? ഗവർണർ ചോദിക്കുക, റിവേഴ്സ് ഗിയർ പോയിക്കൊണ്ടിരിക്കുക. തുടർന്ന് പൗലോസ് അപ്പോസ്തലൻ ഇത് തന്നെയാണ്, ശിഷ്യന്മാരെല്ലാം ഇതേ അവസ്ഥയിൽ തന്നെ കടന്നുപോയത്. പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് അപ്പോസ്തലപ്രവൃത്തി 17:5-6 അവർ എഴുതിയിരിക്കുകയാണ്. തന്റെ ശുശ്രൂഷയുമായി കടന്നു വന്നപ്പോ അന്ന് അവിടെയുള്ള ജനം പറയുകയാണ്, അവര് ഭക്തന്മാരാണ്, അവര് പറയുകയാണ് ലോകത്തെ തലകീഴായി മറിക്കുന്നവരോട് വന്നിട്ടുണ്ട്. തലകീഴായി മറിക്കുന്നതല്ല സഹോദരങ്ങളെ, റിവേഴ്സ് ഗിയറിൽ പോയിക്കൊണ്ടിരിക്കുന്നതിനെ ഇതാ റിവേഴ്സ് ഡയറക്ഷൻ, ദൈവം വെച്ച വ്യവസ്ഥയ്ക്ക് എതിര് പോയിക്കൊണ്ടിരിക്കുന്ന ജനത്തെ, അത് മതത്തിന്റെ പുറത്താണെങ്കിലും മതത്തിന്റെ അകത്താണെങ്കിലും ഇവരെ ഫോർവേഡ് ഡയറക്ഷനിലേക്ക്, ദൈവരാജ്യത്തിന്റെ ഡയറക്ഷനിലേക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് പൗലോസും പൗലോസിന്റെ കൂടെയുള്ള ശുശ്രൂഷ അംഗങ്ങളും. ഇതാണ് ആ വചനഭാഗം പറയുന്നത്. എന്താണ് റിവേഴ്സ് ഗിയർ? വായിച്ചാട്ടെ അപ്പോസ്തല പ്രവൃത്തി 17:5-6
യഹൂദന്മാരോ അസൂയ പൂണ്ട് മിനക്കെട്ടു നടക്കുന്ന ചില ദുഷ്ടന്മാരെ ചേർത്ത് പുരുഷാരത്തെ ഇളക്കി പട്ടണത്തിൽ കലഹമുണ്ടാക്കി യാസോന്റെ വീട് വളഞ്ഞ് അവരെ ജനസമൂഹത്തിൽ കൊണ്ടുവരുവാൻ ശ്രമിച്ചു. അവരെ കാണാഞ്ഞിട്ട്
ശ്രദ്ധിച്ചേ ഇവിടെ പറയുന്ന രംഗം എന്ന് പറയുന്നത് യഹൂദന്മാർ നമുക്കിവിടെ ദൈവമക്കൾക്ക് എന്നാ ഉണ്ടായേ? ദൈവമക്കൾക്ക് ദൈവഭക്തി അല്ല കൂടിയത്, ദൈവമക്കൾക്ക് അസൂയാണ് ഉണ്ടായത്. യഹൂദന്മാർക്ക് ഉണ്ടായത് ദൈവഭക്തിയല്ല, അസൂയാണ് ഉണ്ടായത്. അപ്പൊ ഇന്ന് നമ്മൾ ഓരോരുത്തർ ശ്രദ്ധിക്കണം, ഒരു വ്യക്തി ദൈവത്തിന്റെ വചനം, ദൈവരാജ്യത്തിന്റെ വചനം പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത് എന്താണ്? അസൂയാണ് എങ്കിൽ അത് ആത്മാവിന്റെ ഫലമല്ല, ആത്മാവിന്റെ ഫലമല്ല. നമ്മൾ മാനസാന്തരപ്പെടേണ്ടതുണ്ട്, അല്ല എങ്കിൽ നരകം നമുക്കായി കാത്തിരിക്കുന്നു. ശ്രദ്ധിച്ചാട്ടെ, യഹൂദന്മാർ അസൂയ കൊണ്ട് മിനക്കെട്ട് നടക്കുന്ന ചില ദുഷ്ടന്മാരെ ചേർത്തു, ദുഷ്ടന്മാരെ ചേർത്തു, ദുഷ്ടന്മാരെ ചേർത്തു. ചേർക്കുന്നത് കണ്ടിട്ടുണ്ടോ? ചേർക്കുന്നത് കണ്ടിട്ടുണ്ടോ? മിനക്കെട്ട് നടക്കുന്ന ദുഷ്ടന്മാരെ ചേർക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇത് ഫേസ്ബുക്ക് മീഡിയകളിൽ, മറ്റ് മീഡിയകളിലെല്ലാം ചേർക്കുകയാണ്, ഓരോരുത്തരെ ഓരോരുത്തരും നമ്മുടെ ടീമിൽ ആളെ ചേർക്കുകയാണ്. എന്തിനെതിരെ പോരാടാനാ? സത്യത്തിനെതിരെ പോരാടാനാ ടീമിൽ ആളെ ചേർക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, സത്യത്തിനെതിരെ പോരാടരുത്. സത്യത്തിനെതിരെ പോരാടിയാൽ പോരാടുന്നവൻ വീഴുകയേ ഉള്ളൂ. നന്മയല്ലാതെ തിന്മ ഒരുവനും ചെയ്യരുത്. ഒന്ന് നമ്മൾ എന്തുകൊണ്ട് ചെയ്യുന്നു, നമ്മൾ ചെയ്യുന്നതിന്റെ റിസൾട്ട് എന്ത് എന്ന് നാം മനസ്സിലാക്കുക. ഇതാ പൗലോസ് ദൈവരാജ്യത്തിന്റെ വചനങ്ങൾ പ്രസംഗിച്ച് കടന്നു വരികയാണ്. എന്നാൽ അന്നത്തെ ദൈവമക്കൾ എന്താ ചെയ്യുന്നേ? അതിനെ മുടക്കുകയാണ്, അതിനെ മുടക്കുകയാണ്, ദുഷ്ടന്മാരുടെ കൂട്ടുപിടിച്ച് അതിനെ മുടക്കുകയാണ്. വചനമുടക്കികൾ, സത്യത്തെ അനീതി കൊണ്ട് തടയുന്നവർ. അവരോ സത്യം പറയുന്നില്ല, പറയാനുള്ളവരെ പറയിക്കത്തുമില്ല. യഹൂദന്മാരെ അസൂയ കൊണ്ട് മിനക്കെട്ട് നടക്കുന്ന ചില ദുഷ്ടന്മാരെ ചേർത്ത് പുരുഷാരത്തെ ഇളക്കി. പുരുഷാരത്തെ എന്ത് ചെയ്യണം? ഇളക്കണം. ഹല്ലേലൂയ. ടാഗ് ചെയ്യുമ്പോ കണ്ടിട്ടുണ്ടോ? ടാഗ് ചെയ്യുമ്പോ ഈ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അന്ന് എങ്ങനെയായിരുന്നു? ഇപ്പോഴേ ഇപ്പോ നെറ്റിലൂടെ ടാഗ് ചെയ്യുന്നത്. ഒരു ടാഗ് ചെയ്യുമ്പോ ആ ടാഗ് ചെയ്യണതിന്റെ അറ്റത്ത് ആരെയൊക്കെ അളക്കണം അവരുടെയൊക്കെ പേരെഴുതിയിരുന്നു, അവരുടെയൊക്കെ പേരെഴുതിയിരുന്നു. അങ്ങനെ പേരെഴുതിയിട്ടാൽ ഈ പേരെഴുതിയിട്ട് ആ ആളുകളുടെ എല്ലാ സോഷ്യൽ നെറ്റ്വർക്കിലും എത്തും. എന്തിനാ സംഭവം? അവരെയൊക്കെ ഇളക്കാനാ, അവരെയൊക്കെ ഇളക്കാനാ. പക്ഷെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് നമ്മുടെ സന്ദേശത്തിന്റെ ആളെ ഇതുപോലെ പലരെയും ഇളക്കാൻ വേണ്ടി പേരെഴുതിയിരുന്നു. ഈ ഇളക്കാൻ വേണ്ടി പേരെഴുതിയിടുമ്പോ നല്ലൊരു പങ്കു ഇളകത്തില്ല. കാരണം അവർക്ക് ദൈവാത്മാവിനെതിരെ വാ തുറക്കാൻ അവർക്ക് കഴിയത്തില്ല. എന്നാൽ ചിലരളകും. അവരവരുടെ അപ്പന്റെ ഡ്യൂട്ടി അവർ ചെയ്യട്ടെ, നമുക്ക് നമ്മുടെ അപ്പന്റെ ഡ്യൂട്ടി നമുക്കും ചെയ്യാം. ഇതാ പൗലോസിന്റെ അപ്പന്റെ ഡ്യൂട്ടി ചെയ്യുന്നു, യഹൂദന്മാരോ അവരുടെ അപ്പന്റെ ഡ്യൂട്ടി ചെയ്യുന്നു. അവരെഴുതിയിരിക്കുന്ന യഹൂദന്മാരോ അസൂയ പൂണ്ട് മിനക്കെട്ടുകളെ ചില ദുഷ്ടന്മാരെ ചേർത്തു, പുരുഷാരത്തെ ഇളക്കി, പട്ടണത്തിൽ കലഹം ഉണ്ടാക്കി. അവരുടെ പ്രവൃത്തിയിലൂടെ തിരിച്ചറിയാം അവരാരുടെ മക്കളാണ്. ഇതാ യേശു അവരോട് പറഞ്ഞത്, നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ, അവന്റെ പ്രവൃത്തികളെ ചെയ്യുവാൻ നിങ്ങൾ ഇഷ്ടപ്പെടും. താഴേക്ക് പറയുകയാണ്, കലഹമുണ്ടാക്കി ആസോന്റെ വീട് വളഞ്ഞു അവരെ ജനസമൂഹത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. ജനത്തിന്റെ മുമ്പിലാണ് കൊണ്ടുവരണ്ടേ? നിങ്ങൾ വ്യക്തിത്വങ്ങളെ ദൈവത്തിന്റെ മുമ്പിൽ കൊണ്ടുപോവാ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ആ വ്യക്തിയെ ദൈവത്തിന്റെ മുമ്പിൽ കൊണ്ടുപോവാ. ജനത്തിന്റെ മുമ്പിലല്ല കൊണ്ടുവരേണ്ടേ? ജനം നാളെ മരിച്ചു പോകും, നമ്മൾ ഓരോരുത്തരും മരിച്ചു പോകും. വ്യക്തിത്വങ്ങളെ പ്രാർത്ഥനയിൽ ആ ദൈവത്തിന്റെ മുമ്പിൽ കൊണ്ടുപോവാ. ദൈവം മനസ്സാന്തരം കൊടുക്കേണ്ടവനാണെങ്കിൽ ദൈവം ഒരു മനസ്സാന്തരം. ഒരു വ്യക്തിക്കുമെതിരെ നമ്മുടെ കൈ ചൂണ്ടരുത്, നമ്മുടെ വിരൽ ചൂണ്ടരുത്. ഒരാൾക്ക് നമ്മെ ദോഷം ചെയ്യരുത്. ദൈവമക്കളുടെ പ്രത്യേകത അങ്ങനെയാണ്. ജനസമൂഹത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. എന്നിട്ട് അവരെ കാണാൻ ചെട്ട് യാസോനെയും ചില സഹോദരന്മാരെയും നഗരാധിപന്മാരുടെ അടുക്കളേക്ക് അഴിച്ചുകൊണ്ട് ഭൂലോകത്തെ കലഹിപ്പിച്ചവർ ഇവിടെയും എത്തി. അങ്ങനെയല്ല ഇംഗ്ലീഷില് അവർ എഴുതിയിരിക്കുകയാണ്, These that have turned the world upside down are come hither also. ലോകത്തെ തലകീഴായി മറിച്ച് അവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ ലോകത്തെ തലകീഴായി മറിച്ചതല്ല. ദൈവരായത്തിന്റെ സുവിശേഷം അറിയിക്കുന്ന പൗലോസും ടീമും അവർ ദൈവരായത്തിന്റെ സുവിശേഷവും യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിയിച്ച് മുന്നോട്ടേക്ക് വരുമ്പോ അവിടെ ജനം കാണുന്നത് എന്താ? ലോകത്തെ തലകീഴായി മറക്കുക അല്ല, തലകീഴായ ലോകത്തെ ഇതാ അവർ നേരെയാക്കിയ റിവേഴ്സ്. ദൈവം വെച്ച അവസ്ഥയിൽ നിന്ന് റിവേഴ്സ് പോയിക്കൊണ്ടിരിക്കുന്നവരെ കർത്താവിന്റെ വചനപ്രകാരം അവർ ഫോർവേഡ് ചെയ്യുകയാണ്, മുമ്പോട്ടേ കൊണ്ടുപോവുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇത്രയും കാലം ദൈവരാജ്യത്തിന്റെ സുവിശേഷം യേശു പ്രസംഗിച്ചു, തുടർന്ന് അപ്പസ്തോലന്മാർ പ്രസംഗിച്ചു. എന്നാൽ അപ്പസ്തോല പ്രവൃത്തി 20:29 പറയുന്നത് പോലെ 20:25 എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ടിരുന്ന എന്റെ മോഹൻ നിങ്ങളിൽ കാണത്തില്ല. മനസ്സ് പറയുക, കാരണം ശത്രുക്കൾ നിൽക്കുകയാ, കൊല്ലാൻ വേണ്ടി ശത്രുക്കൾ നിൽക്കുന്നുണ്ട്. ജയിലുകൾ കിടക്കേണ്ട ആവശ്യങ്ങളുണ്ട്, അവസ്ഥകൾ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്റെ മോഹം കാണത്തില്ല. ഞാനിതാ തുടർന്ന് പനിയാകെ ഒഴിപ്പിക്കപ്പെടാൻ പോവുകയാണ്. ഇങ്ങനെ ഉള്ള സംസാരം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഒരു പ്രവചനം പ്രവചിച്ചു. അതിന് 29 അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ പോയ ഉടനെ എടുത്തിങ്ങനെ വായിച്ചു,
ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി ബിബിലി ഇതോ ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും.
ശ്രദ്ധിച്ചാട്ടെ, ഞങ്ങൾ പോയ ഉടനെ തന്നെ ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത വിപരീത ഉപദേശം പ്രസംഗിക്കുന്നത് നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ എഴുന്നേൽക്കും. എന്തിനാ? ശിഷ്യന്മാരെ ക്രിസ്തുവിന്റെ പിന്നാലെ അനുഗമിക്കണമെന്ന് പറയാനല്ല, തങ്ങളുടെ പിന്നാലെ വലിച്ചഴക്കുക. തങ്ങളുടെ ഗ്രൂപ്പ്, തങ്ങളുടെ ഡിനോമിനേഷൻ, തങ്ങളുടെ മതം. പ്രിയ സഹോദരങ്ങളെ, അത് അന്നേ സംഭവിച്ചു. അതിന്റെ റിസൾട്ട് ആയിട്ടാണ് ഇന്ന് അനേക ഡിനോമിനേഷനുകൾ. ഇവിടെ ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ളതിനേതും പുറകെ പോകരുത്. അന്നുള്ളതുപോലെ ഇന്ന് ശക്തമായിട്ടുമുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ ചില കാര്യങ്ങൾ കണ്ട് ഞാൻ നിങ്ങളോട് പറയാം. ഒരിക്കല് കുറച്ച് സഹോദരങ്ങൾ എന്റെ ചുറ്റും കൂടിയിട്ട് അവരെ എന്നോട് പറഞ്ഞത്, യേശു എന്ന് വിളിച്ചാൽ നിങ്ങൾ രക്ഷിക്കപ്പെടുത്തുന്നില്ല, യാശുവ എന്ന് വിളിക്കണം. യാശുവ യേശു എന്ന് വിളിച്ചാൽ പലരും പല യേശുക്കളും ഉണ്ട്. ഞങ്ങളുടെ ഗ്രൂപ്പാണ് യാശുവ എന്ന് വിളിക്കുന്നത്. അതാണ് റൈറ്റ് പേര്. ഗ്രീക്കിൽ യാശുവയാണ്. അപ്പൊ എനിക്ക് അന്ന് ഇതിനെ കുറിച്ച് വലിയ ജ്ഞാനമൊന്നുമില്ല. ഞാന് തുടർന്ന് വന്ന് അതിനെ കുറിച്ചൊന്ന് പരിശോധിച്ചു. തുടർന്ന് അവരെന്നെ വിളിച്ചു. അവരുടെ വലിയ ദൈവദാസന്മാരും പലരും ആ സമയത്ത് വന്നു കൂടി. അപ്പൊ എന്റെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. എന്റെ ചുറ്റും ഇവര് പലരും ഉണ്ട്. അവരെന്നോട് പറയുന്ന ഒരു കാര്യം, യാശുവ എന്ന് വിളിച്ചില്ല എങ്കിൽ, വിളിച്ച് യേശുവിനെ സ്വീകരിച്ചില്ല എങ്കിൽ, അതായത് യഹോവ രക്ഷകൻ എന്ന അർത്ഥമുള്ള യാശുവ എന്ന് അവർ പറഞ്ഞു, വിളിച്ചില്ല എങ്കിൽ ആ പൂർണ്ണമായി രക്ഷിക്കപ്പെടത്തില്ല. അവരെന്താണ് അർത്ഥം വെച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവര് പറഞ്ഞതുപോലെ ചെയ്തില്ല എങ്കിൽ നിങ്ങൾ ആരോപിക്കും. എന്നാൽ അവര് പറഞ്ഞ ആ ഭാഗത്തേക്ക് എനിക്ക് ഫോക്കസ് ചെയ്യുവാനായിട്ട് കഴിഞ്ഞില്ല. പിന്നെ വേറൊരു പാർട്ടിക്കാർ വന്നു. വേറൊരു പാർട്ടിക്കാർ വന്നു പറയുന്നത്, യേശുവിനെ കർത്താവായി സ്വീകരിച്ച പോരാ, ദൈവപുത്രനായിട്ട് സ്വീകരിച്ച പോരാ, മിശിഹായിട്ട് സ്വീകരിച്ച പോരാ, യേശുവിനെ ദൈവമായിട്ട് സ്വീകരിക്കണം. പിന്നെ വേറൊരു പാർട്ടിക്കാർ വന്നു, നിങ്ങൾ പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലല്ലേ സ്നാനപ്പെട്ടിരിക്കുന്നത്? അത് പറ്റില്ല. യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടും. യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ നരകത്തിന് പോകും. പിന്നെ വേറൊരു പാർട്ടി വന്നു, ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവത്തിന്റെ ഇഷ്ടം നമ്മള് സാറ്റർഡേ സബത്ത് ആചരിക്കുന്നത്. എന്നിട്ട് അവര് അതുമായുള്ള ബന്ധത്തില് മുദ്രയൊക്കെ കുറിച്ച് അതുമായിട്ടുള്ള ബന്ധത്തില് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായി. പല പല ടീച്ചിങ്ങുകൾ ഇട്ട്, ധാരാളം ടീച്ചിങ്ങുകൾ ഇട്ട് ജനത്തെ അങ്ങ് ചിന്ന ഭിന്നമാക്കി. പ്രിയ സഹോദരങ്ങളെ, നമ്മളുടെ ടീച്ചിങ്ങുകൾ എന്ത് തന്നെയാകട്ടെ, നിങ്ങൾ യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച്, നമ്മുടെ കർത്താവായി സ്വീകരിച്ച്, ഞാൻ ഈ പറയുന്ന വചനമാണ് റോമലേഖനം 10:9-10, രക്ഷകനായി സ്വീകരിച്ച്, നമ്മുടെ കർത്താവായി സ്വീകരിച്ച് യേശുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയെങ്കിൽ, പ്രിയ സഹോദര, ഈ ബൈബിള് നിങ്ങളുടെ രക്ഷയെ ഗ്യാരണ്ടി ചെയ്യുകയാണ്. നമ്മളുടെ സ്വന്തം ടീച്ചിങ്ങുകളുടെ പുറകെ അല്ല ഈ ജനത്തെ കൊണ്ടുവരേണ്ടത്. നമ്മളുടെ സ്വന്തം ടീച്ചിങ്ങിന്റെ പുറകെ അല്ല ജനത്തെ കൊണ്ടുവരേണ്ടത്. നമുക്കെല്ലാം പലപ്പോഴും പലതിലും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകും. കാരണം നമ്മളെല്ലാം വ്യത്യസ്തരായ ആ അണ്ടർസ്റ്റാൻഡിങ് ഉള്ളവരാണ് അല്ലേ. എന്നാൽ ഇവിടെയൊക്കെ നമ്മുടെ മനോഭാവം എന്തായിരിക്കണം എന്ന് അറിയാമോ? ഞാൻ പറയുന്നത് പോലെ നീ പറയാത്തത് കൊണ്ട് ഇതാ നീ കൊള്ളരുതാത്തവനാണ്. നോ, അങ്ങനെയല്ല. ബൈബിൾ നമുക്ക് കാണിച്ചു തരുന്ന ഒരു മനോഭാവം കാണിച്ചു തരാം. ഇതാ ഫിലിപ്പിലേഖനം 3-ാം അധ്യായം. നമുക്ക് എല്ലാവർക്കും ഈ മനോഭാവം ഉണ്ടാകട്ടെ. അല്ലാതെ ഞാൻ ചിന്തിക്കുന്ന പോലെ മറ്റുള്ളവർ ചിന്തിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവർക്കും വ്യത്യസ്തമായ അണ്ടർസ്റ്റാൻഡിങ്. നമ്മുടെ എല്ലാവരുടെയും കൈ നോക്കിയേ, എല്ലാം വ്യത്യസ്തമാ. ഞാൻ നിങ്ങളോട് പറയുന്ന നിങ്ങൾക്ക് മനസ്സിലാകുന്ന വ്യത്യസ്തമായ രീതിയിലായിരിക്കും. മൂന്നിന്റെ 14 മുതല് വായിക്കുമ്പോ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചുകൊള്ളുക. വല്ലതിലും നിങ്ങൾ വേറെ വിധേയനയമായി ചിന്തിച്ചാൽ ദൈവം അതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. അല്ലാണ്ട് ഞാൻ ചിന്തിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ചിന്തിക്കണമെന്നല്ല പറയുന്നേ. വായിച്ചേ അതിന്റെ 14 മുതല്.
ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. നമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക. വല്ലതിലും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും.
സ്തോത്രം, പ്രൈസ് ഗോഡ്. ഇതായിരിക്കും നമ്മുടെ മനോഭാവം. അല്ലാതെ നമ്മൾ ചിന്തിക്കുന്ന തന്നെ മറ്റേ ആൾ ചിന്തിച്ചോളണം. അവരും ദൈവത്തിന്റെ മക്കളാ, അവരും യേശുവിനെ കർത്താവായി രക്ഷിതാവായി സ്വീകരിച്ചു. ആ കോമൺ ഗ്രൗണ്ടിൽ നമ്മൾ നിൽക്കുന്നുവെങ്കിൽ, നമ്മൾ പാപത്തോട് വേർപെട്ട് യേശുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയെങ്കിൽ, നമ്മുടെ രക്ഷയ്ക്ക് ദൈവരാജ്യ പ്രവേശനത്തിന് യാതൊരു തടസ്സവുമില്ല. അതല്ല അതിന്റെ പ്രശ്നമാണ്. അങ്ങനെ നിൽക്കുന്ന നമ്മൾ പല വ്യത്യസ്ത ചിന്തകൾ ഉണ്ടാകാം. എന്നാൽ അവിടെ എന്താ ചെയ്യുക? ഓരോ നിമിഷവും സത്യം അറിയുമ്പോൾ സത്യം നമ്മളെ സ്വതന്ത്രമാണ്. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ ദാസൻ തന്റെ ആത്മാവിൽ പറയുന്നത്, ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. എന്ത് ചെയ്യുന്നു? പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തയേശുവിൽ ദൈവത്തിന്റെ പരമയുടെ വിരുന്നിൽ അതിൽ ആക്കിലേക്ക് ഓടുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇനി നമ്മൾ തികഞ്ഞവരൊക്കെ അങ്ങനെ ചിന്തിക്കുക. ഇനി നിങ്ങൾ വല്ലവരും വേറെ വല്ലതുമാണ് ചിന്തിക്കുന്നതെങ്കിൽ ദൈവം നിങ്ങൾക്കത് വെളിപ്പെടുത്തരട്ടെ. ദൈവം നിങ്ങൾക്കത് വെളിപ്പെടുത്തരട്ടെ. ഈ ഒരു മനോഭാവത്തിൽ നമ്മൾ നിൽക്കുവാനായിട്ട് ഇടയാകണം. സഭയെ ചിന്ന ഭിന്നമാക്കരുത്. ഐക്യതയോടുകൂടെ ആ ദൈവ പ്രവൃത്തിയിൽ കേൾപ്പിക്കും. ഇനി എന്താണ് ഗിയറം? അതിലേക്ക് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയും. പ്രിയ സഹോദരങ്ങളെ, ദാ റിവേഴ്സിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടി, അത് റിവേഴ്സിൽ നിന്ന് നേരെ ഫസ്റ്റിലേക്കല്ല പോകുന്നത്, ന്യൂട്രലിലേക്ക് വരും. അതിനുശേഷമാണ് അത് ഫസ്റ്റ് ഗിയറിലേക്ക് പോകുന്നത്. നേരത്തെ ഇതാ അത് റിവേഴ്സിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിശാച് ഇതിനെ ഓരോ നിമിഷവും മനുഷ്യഹൃദയത്തെ വഞ്ചിച്ച് റിവേഴ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. എന്നാൽ ദൈവത്തിന്റെ ദാസന്മാർ, ഏത് ദൈവത്തിന്റെ ദാസന്മാർ? യഥാർത്ഥമായി ദൈവത്തിന്റെ വചനം ലോകത്തോട് മോഹം നോക്കാതെ വിളിച്ചു പറയുന്ന ദൈവത്തിന്റെ ദാസന്മാർ, പൗലോസിനെ പോലുള്ള ദാസന്മാർ വരുമ്പോൾ അവർ നേരെ അതിനെ തലതിരിച്ച് ഫോർവേഡിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ എന്ത് സംഭവിക്കും? ദൈവത്തിന്റെ ഭരണം ആ വ്യക്തികളുടെ ജീവിതത്തിലും അവരിലൂടെ ഭൂമിയിൽ സംഭവിക്കാൻ തുടങ്ങും. ഇതാണ് ദൈവജനം, അന്നത്തെ ദൈവജനം, തലതിരിഞ്ഞുപോയ ദൈവജനം പറഞ്ഞത്. ഇതാ ലോകത്തെ തലകീഴായി മറിക്കുന്നവരുടെ വന്നിട്ടുണ്ട്. അവർ അസൂയ പൂണ്ട് ദുഷ്ടന്മാരെയും കൂട്ടുപിടിച്ച് ഇതാ പൗലോസിനെയും ടീമിനെ ഉപദ്രവിക്കാൻ നോക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, 2019 ദൈവരാജ്യ സുവിശേഷം, മത്തായി 24:14 പറയുന്ന പോലെ രാജ്യത്തിന്റെ സുവിശേഷം സകല ജാതികൾക്ക് സഖ്യമായി ലോകത്തിൽ എവിടെയാ അറിയിക്കപ്പെടും. അതാണ് നടന്നുകൊണ്ടിരുന്നത്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ നടന്നുകൊണ്ടതിന്റെ റിസൾട്ടായി, ലോകത്തിൽ അവിടെ ഇവിടെയൊക്കെ നടന്നുകൊള്ളതിന്റെ റിസൾട്ടായി, ദൈവത്തിന്റെ സമയത്തിൽ ദൈവം ആ സുവിശേഷത്തിലൂടെ റിവേഴ്സ് പോയിക്കൊണ്ടിരുന്ന പലതിനെയും ദൈവം റിവേഴ്സിൽ നിന്ന് മാറ്റി ന്യൂട്രലിലേക്ക് കൊണ്ടു. ചിലതിനെ ഇതാ വണ്ണിലേക്കൊക്കെ കയറ്റി റിവേഴ്സ് പോയിക്കൊണ്ടിരുന്ന നിങ്ങളെ. അതുകൊണ്ടാണ് നിങ്ങൾ ലോകത്തിന്റെ വചനം കേൾക്കുവാൻ, ലോകത്തിന്റെ ചിന്തകൾ കേൾക്കുവാൻ ഓടി നടന്ന നിങ്ങൾ ഈ രാത്രിയാമത്തിൽ, ഇതാ രാത്രി 1 മണിയായിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഉറക്കം ഉളച്ച് നിങ്ങളത് കേട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതിന്റെ കാര്യം റിവേഴ്സ് പോയിക്കൊണ്ടിരുന്ന നിങ്ങളെ സ്വർഗത്തിലെ ദൈവം ഇതാ ചിലരെ ന്യൂട്രലിലേക്ക്, ചിലരെ ആ ഫസ്റ്റ് ഗിയറിലേക്ക്, ചിലരെ അതിന്റെ അടുത്തലേക്കൊക്കെ മാറ്റിക്കഴിഞ്ഞു. എന്നതുപോലെ പ്രിയ സഹോദരങ്ങളെ, റിവേഴ്സ് പോയിക്കൊണ്ടിരുന്ന ലോകത്തെ കഴിഞ്ഞ 1 വർഷം ദൈവം റിവേഴ്സിൽ നിന്ന് ന്യൂട്രലിലേക്ക് പിടിച്ചു. അതിനെ ന്യൂട്രലിലേക്ക് പിടിച്ചു. ന്യൂട്രലിലേക്ക് പിടിച്ചിട്ട് എന്താ സംഭവം? നേരത്തെ റിവേഴ്സ് ദൈവത്തിന്റെ അധികാരമല്ല മനുഷ്യനിലൂടെ കടന്നു വന്നത്, മനുഷ്യന്റെ തന്നെ സ്വന്തം ഇഷ്ടമാണ് വന്നുകൊണ്ടിരുന്നത്, പിശാചിന്റെ ഭരണമാണ് വന്നുകൊണ്ടിരുന്നത്. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞത് സർവലോകവും ദുഷ്ടന്റെ കീഴിൽ കിടക്കുന്നു. എന്നാൽ അതിൽ നിന്ന് മാറ്റി ഇതാ 2020 എന്ന ആ വർഷത്തിൽ നിന്ന് 21, 22, 23 ഈ വർഷങ്ങൾ മുൻപോട്ടേക്ക് പോകും തോറും ദൈവത്തിന്റെ രാജ്യത്തിന്റെ അധികാരത്തിന്റെ വിസ്തൃതി മനുഷ്യ ഹൃദയങ്ങളിലും തുടർന്ന് ഭൂമിയിലും വർദ്ധിക്കുവാനായിട്ട് പോവുകയാണ്. അപ്പൊ ഈ ശുശ്രൂഷയുടെ എന്താണ് നടക്കുന്നത്? ഈ ശുശ്രൂഷയുടെ നടക്കുന്നത് യേശു ക്രിസ്തു എന്ന അരുമനാഥനായ നമ്മുടെ കർത്താവിന്റെ തലയിൽ, രാജാക്കന്മാരുടെ രാജാവിന്റെ തലയിൽ കിരീടമില്ല എന്ന കാര്യം ഓർമ്മ വേണം. കിരീടം വരാൻ പോവുകയാണ്. സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോ നിങ്ങൾക്ക് അതുമായി ബന്ധത്തിൽ എന്റെ ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ എന്താണ് ജനറലി നടക്കുന്നത്? ഇതാ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലെ യേശു ക്രിസ്തുവിനെ നിങ്ങൾക്ക് ഇവിടെ കാണാം. എന്താണ് ഈ രാജ്യശുശ്രൂഷയുടെ നടക്കുന്നത്? എന്റെ എല്ലാ സഹോദരങ്ങളോടും പറയുന്ന ഒരു കാര്യം, ചെറിയ ചെറിയ മതവിഷയങ്ങളെ ഓർത്ത് തർക്കിച്ച് അവിടെ സമയം കളയാതെ, നമ്മുടെ വാക്കുകളിലൂടെയും നമ്മുടെ റൈറ്റിംഗ്സുകളിലൂടെയും പാപത്തിൽ വീഴാതെ, കർത്താവായ യേശു എന്തിനായിട്ട് കാത്തിരിക്കുന്നു ആ കാര്യം നടത്തി കൊടുക്കാൻ നോക്ക്. ഇതാ കാൽവരി ക്രൂശിലെ യാഗത്തിന് ശേഷം കർത്താവായ യേശു ക്രിസ്തു തന്നെ തന്നെ സഭയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. 7 പൊൻ നിലവിളക്കുടെ നടുവിൽ ഇതാ യേശു ക്രിസ്തു നടക്കുകയാണ്. യോഹന്നാൻ ആ ദർശനം കണ്ടു നിൽക്കുകയാണ്. ചർച്ചിനെയാണ് യോഹന്നാൻ റെപ്രസെന്റ് ചെയ്യുന്നത്. അവിടെ യേശു എല്ലാ തേജോമയനായ അവസ്ഥയിലാണ്. എല്ലാവിധ ആ തേജസ്സുമുണ്ട്, പക്ഷെ ഒരു കുറവുണ്ട്, തലയിൽ കിരീടമില്ല. തലയിലെ മുടി മുഴുവൻ കാണാം. പക്ഷെ യേശു എന്തിനാ പോയത്? ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായം 12-ാം വാക്യത്തിൽ കർത്താവ് പറയുന്ന ഉപമയിൽ നമുക്ക് ഇങ്ങനെ കാണാം, കുലീനനായ ഒരു മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരണം എന്ന് വെച്ച ദൂരദേശത്തേക്ക് യാത്രയായി. യേശു ക്രിസ്തു തന്നെ കുറിച്ച് തന്നെ പറയുകയാണ്, കുലീനനായ ഒരു മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരണം എന്ന് വെച്ച് ദൂരദേശത്തേക്ക് യാത്രയായി. ദേവസ്വം എടുത്തെങ്കിലൊന്ന് വായിച്ചു.
കുലീനനായ ഒരു മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരണം എന്ന് വെച്ച് ദൂരദേശത്തേക്ക് യാത്ര പോയി. അവൻ
പറയുന്നുള്ളൂ, കാരണം സമയം അവിടെ ഇല്ലാത്തത് കൊണ്ട്. യേശുവിനെയാണ് ഈ പറയുന്നത്. യേശു ക്രിസ്തു ഇവിടുന്ന് പോയത്, ഭൂമിയിൽ നിന്ന് പോയത് രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരാനാണ്. എന്തുകൊണ്ടാണ് മടങ്ങി വരാത്തത്? രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. ശത്രുവിന്റെ വാഴികയാണ്. ശത്രുവാകുന്ന പിശാചാണ്. ഇന്ന് സർവ്വലോകം ദുഷ്ടന്റെ കീഴിൽ കിടക്കുന്നു. ആ രാജ്യത്വം പ്രാപിച്ചാൽ മടങ്ങി വരും. തന്നെ തന്നെ കർത്താവ് സഭയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എന്റെ തലയിൽ ഇതുവരെ കിരീടം വന്നിട്ടില്ല, രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. ഇനി ഇതിനെതിരെ കമന്റ് പറയുന്ന ഒരു ധാരാളം പേരുണ്ടാവുമായിരിക്കും. ശ്രദ്ധിച്ചാട്ടെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കുന്നത് ഇന്നും യേശു ക്രിസ്തു 110-ാം സങ്കീർത്തനം 1-ാം വാക്യപ്രകാരവും എബ്രായ ലേഖനം 10-ാം അധ്യായം 12-13 വാക്യപ്രകാരവും യേശു ക്രിസ്തു പിതാവിന്റെ കൽപ്പനയാൽ പിതാവിന്റെ വലതുഭാഗത്ത് കാത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ശത്രുക്കൾ യേശു ക്രിസ്തുവിന്റെ സഭയുടെ പാദപീഠമാകണം. പിശാച് യേശുവിന്റെ സഭയുടെ പാദപീഠമാകണം. അതിനുവേണ്ടി യേശു കാത്തിരിക്കുകയാണ്. എബ്രായ ലേഖനം 10:12-13 വായിച്ച് ധാരാളം പ്രാവശ്യം വായിച്ചിട്ടുള്ള വാക്യമാണ്. ജനങ്ങളാക്കാത്തതുകൊണ്ടാണ് പറയുന്നത്. വായിക്കുക.
യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠം ആകുവോളം കാത്തിരിക്കുന്നു.
ഇതാ ശത്രുക്കൾ പാദപീഠമാകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ശത്രുക്കൾ പാദപീഠമായാലേ യേശു ക്രിസ്തുവിന്റെ തല കിരീടം വരത്തുള്ളൂ. തന്റെ പാദപീഠം വെച്ചാൽ സഭയുടെ പാദപീഠമാണ്. എന്നാൽ ഈ ശത്രുക്കൾ സഭയുടെ പാദപീഠമായാൽ ഇതാ യേശു ക്രിസ്തുവിന്റെ രൂപം മാറും. ഇത് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലാണെങ്കിൽ ഇതാ വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശുവിന്റെ തലയിൽ കിരീടം വന്നു കഴിഞ്ഞു. രാജ്യത്വം താൻ പ്രാപിച്ചു കഴിഞ്ഞു. തുടർന്നാണ് ഇതാ സഭയിൽ എടുക്കപ്പെടാൻ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. തന്റെ കൈ അരിവാളാണ്, കൊയ്ത്തിനാണ് ഇരിക്കുന്നത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു പീരീഡ് നമ്മൾ മനസ്സിലാക്കുക. ഇന്ന് യേശു തന്റെ തലയിൽ കിരീടവുമായിട്ടല്ല ഇരിക്കുന്നത്. താൻ കിരീടമില്ലാതെ ഏഴ് പൊൻ നിലവിളക്കുകളുടെ നിറയിൽ സഭയാണ് പൊൻ നിലവിളക്കുകളെ കാണിക്കുന്നത്. സഭയ്ക്ക് ഉപദേശം കൊടുക്കുകയാണ്, സഭയെ നിങ്ങൾ ഇന്നത് ചെയ്യേ, ഇന്ന കുറവുണ്ട്, നിങ്ങൾ ആത്മാവ് പറയുന്നത് കേൾക്ക്, എന്നിട്ട് ജയം പ്രാപിക്കുക. ആരും ജയിക്കണം, ദുഷ്ടനെ ജയിക്കണം, പിശാചിനെ ജയിക്കണം, ജയം പ്രാപിക്കുക. ഏഴ് സഭകൾക്ക്, അതായത് ലോകത്തുള്ള സഭകൾക്ക് മുഴുവൻ യേശുക്രിസ്തു ദൂത് കൊടുക്കുകയാണ്. ഈ ആത്മമണ്ഡലത്തിലേക്ക് കയറുവാൻ ഇന്ന് സഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഇന്ന് സഭയിലെ ഓരോ വ്യക്തികളും ആത്മാവ് പറയുന്നത് കേൾക്കുവാൻ കഴിയണം. ആ ഒരു തലത്തിലേക്ക് ജനം എത്തണം. നമ്മുടെ ജീവിതത്തിലെ ഗിയർ അപ്പ് അതാണ്, ഗിയർ അപ്പ്. ദൈവത്തിന്റെ രാജ്യം ഈ ഭൂമിയിൽ ഇനി ഗിയർ അപ്പ് ശക്തിപ്പെട്ടുകൊണ്ടേ ഇരിക്കും. ദൈവത്തിന്റെ മക്കൾ, ഈ ദൈവാത്മാവ് പറയുന്ന കേൾക്കുന്ന മക്കൾ, അവർ അസാധാരണ പ്രവൃത്തിയിലൂടെ മുന്നോട്ടേക്ക് പോകും. കാരണം ഇനി അവരല്ല അവരിലൂടെ ജീവിക്കുന്നത്, ക്രിസ്തു അവരിലൂടെ ജീവിക്കും. ക്രിസ്തു ദൈവത്തെ വെളിപ്പെടുത്താൻ തുടങ്ങും. ഒരു യഥാർത്ഥ ദൈവത്തിന്റെ പൈതൽ എന്ന് പറയുന്നത് വെറും ജഡം കാണിച്ച് മുന്നോട്ടേക്ക് പോകുന്ന പൈതലല്ല. ഒരു ജഡം കാണിച്ച്, അവന്റെ ജഡം കാണിച്ച്, ജഡത്തിലെ ചിന്തകൾ കാണിച്ച് മുന്നോട്ടേക്ക് പോകുന്ന പൈതലല്ല. നമ്മൾ ഇതിനു മുമ്പ് മനസ്സിലാക്കി, ഇത് ഗ്ലാസ് കാണിക്കുന്ന ഒരു ജഡമാണ്, ജഡത്തെയാണ് കാണിക്കുന്നത്. എന്നാൽ ആ ജഡത്തെ കാണിക്കുന്നതിന് പകരം പ്രിയ സഹോദരങ്ങളെ, ജഡത്തെ കാണിക്കുന്നതിന് പകരം ഇന്ന് നമ്മൾ കാണിക്കേണ്ടത് ആരെയാണെന്ന് അറിയാമോ? നമ്മൾ കാണിക്കേണ്ടത് ശ്രദ്ധിച്ചാട്ടെ, ഇതാ നമ്മൾ നമ്മുടെ ജഡത്തെ കാണിക്കുകയാണ്. ജഡത്തെ കാണിക്കുന്നതിന് പകരം യഥാർത്ഥ ദൈവത്തിന്റെ മക്കൾ ആരെ കാണിക്കുന്ന അറിയാമോ? ഇതാ ഇതിൻ്റെ ഉള്ളിൽ പാലാണ്. ഇതാ മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവം നിറയേണ്ട കണ്ടെയ്നറുകളാണ് അവർ. ഇതാ ഇത് ഞാൻ ഈ പാലിലേക്ക് ഒഴിക്കുമ്പോ കണ്ടോ, ഇതിലെന്തോ കാണുന്നേ, കുറച്ച് പാല് കണ്ടു അല്ലേ? ഹാലലു, കുറച്ച് പാല് കണ്ടു അല്ലേ? ഹാലലുയ്യ. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതാ 2021 ഇന്നും മക്കളിലൂടെ, ദൈവത്തിന്റെ യഥാർത്ഥ ആത്മാവിനെ കേൾക്കുന്ന മക്കളിലൂടെ ലോകം ദൈവത്തെ കാണാൻ തുടങ്ങും. ലോകം ദൈവത്തെ കാണാൻ തുടങ്ങും, ദൈവത്തെ കാണാൻ തുടങ്ങും. അത് വീണ്ടും 2022 വരുമ്പോൾ വീണ്ടും ദൈവത്തെ കാണാൻ തുടങ്ങും. ദൈവരാജ്യം ഈ മക്കളിലൂടെ പ്രബലപ്പെടാൻ തുടങ്ങും, ലോകത്തിലേക്ക് പ്രബലപ്പെടാൻ തുടങ്ങും. വീണ്ടും ഇതാ വീണ്ടും സമയം മുന്നോട്ടേക്ക് പോകുന്നതോറും അവർ വീണ്ടും ലോകത്തിൽ ദൈവത്തെ വെളിപ്പെടുത്താൻ തുടങ്ങും. ദൈവത്തിന്റെ പുത്രന്മാരുടെ പ്രത്യേകതയാ, അവരുടെ ജഡത്തിലൂടെ അവർ ദൈവത്തെ വെളിപ്പെടുത്തും. അത് വർഷം കഴിയുന്നതോറും ആ ഗിയർ അപ്പ് പോലെ, ഇതാ 2021 ഗിയർ അപ്പ് പോലെ ദൈവത്തിന്റെ ശക്തി ഈ ഭൂമിയിലേക്ക് പ്രവഹിച്ചുകൊണ്ടേയിരിക്കും, പ്രവഹിച്ചുകൊണ്ടേയിരിക്കും. ഇതാ കൂടിക്കൊണ്ടേയിരിക്കും, കൂടിക്കൊണ്ടേയിരിക്കും, കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ദൈവപുത്രന്മാർ ഈ ജഡത്തിലൂടെ വെളിപ്പെടും. ആരെ പോലെ? യേശു ക്രിസ്തുവിനെ പോലെ. യേശു ക്രിസ്തു എന്ന ദൈവപുത്രനോട് എന്താ സംഭവിച്ചത്? 1 തിമോത്തി 3:16 പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ദൈവം ക്രിസ്തുവിലൂടെ ജഡത്തിൽ വെളിപ്പെട്ടു. യേശു ക്രിസ്തുവിന്റെ ജഡത്തിൽ, യേശു ക്രിസ്തുവിന്റെ ജഡത്തിലൂടെ ആര് വെളിപ്പെട്ടു? പിതാവ് വെളിപ്പെട്ടു. ഇതാ യോഹന്നാൻ 14:10 യേശു പറയുന്നത്, പിതാവ് എന്റെ ഉള്ളിൽ വസിച്ച് എന്നിലൂടെ പ്രവർത്തിക്കുകയാണ്. ഞാൻ ആരാണ്? നിങ്ങളുടെ കർത്താവ്. എന്റെ ഉള്ളിലിരിക്കുന്ന ആരാണ്? നിങ്ങളുടെ ദൈവം. ഞാൻ ആരാണ്? നിങ്ങളുടെ കർത്താവ്, ദൈവപുത്രൻ. എന്റെ ഉള്ളിൽ ആരാണ്? നമ്മുടെ പിതാവ്. ദൈവം എന്റെ ഉള്ളിൽ വസിച്ച് എന്നിലൂടെ പ്രവർത്തിക്കുന്നു. എന്നെ കാണുന്നവൻ, അതായത് ഗ്ലാസിനെ കാണുന്നവൻ, ഈ ഗ്ലാസിനെ കാണുന്നവൻ കാണുന്നത് ദൈവത്തെയാ, പാലിനെയാ. ഗ്ലാസിനെ കാണുന്നവൻ കാണുന്നത്, ഇതേപോലെ യേശുവിനെ കാണുന്നവൻ കാണുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തെ. പക്ഷെ അന്ന് ശിഷ്യന്മാർക്കൊന്നും ഇങ്ങനെ കാണാൻ പറ്റിയില്ല, അവര് കണ്ടതൊക്കെ ജഡമാ. ഞങ്ങൾ പിതാവിനെ കാണിച്ചു തരുന്നു പറഞ്ഞു. കർത്താവ് പറഞ്ഞത്, ഞാൻ ഇത്രയും കാലം നിങ്ങളോട് ഉള്ളിൽ നിങ്ങൾ എന്നെ കാണുന്നില്ലയോ? കാരണം എന്നിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ താഴെ കർത്താവ് പറയുകയാണ്, പിതാവ് എന്റെ ഉള്ളിൽ വസിച്ച് എന്നിലൂടെ അങ്ങ് പ്രവർത്തിക്കുക. അപ്പൊ ഈ പ്രവൃത്തി ആരാ ചെയ്യണേ? പിതാവാ ചെയ്യണേ. പക്ഷെ നിങ്ങൾ എന്നെ കാണുന്ന എന്റെ ജഡവാ, നിങ്ങൾ കാണുന്ന എന്റെ ജഡവാ. പക്ഷെ അവിശ്വാസിയായ ഒരു തോമാസിന് തന്റെ ജീവിതാവസാനം, അതായത് കർത്താവ് അവിടുന്ന് പോകുന്നതിന് മുമ്പ് അവിശ്വാസിയായിട്ടിരിക്കുക. ഞാൻ വിശ്വസിക്കുന്നില്ല യേശു ഉയർത്തെഴുന്നേറ്റു. യേശു ക്രിസ്തു അവനോട് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, കാണുക തൊടുക, ഒറ്റ വാക്ക, കാണുക തൊടുക. ആ കാണുക തൊടുക എന്നുള്ളൊരു വാക്ക് അവന്റെ ആത്മീക നയനങ്ങളെ അവിടെ വെച്ചത്. ഏലീശായുടെ ശിഷ്യൻ ആരാം സൈന്യം ഏലീശയെ പിടിക്കുവാൻ തക്കവണ്ണം ഇതാ പട്ടണം വളഞ്ഞപ്പോ ശിഷ്യൻ കരഞ്ഞു, അയ്യോ. ഏലീശ ദൈവത്തോട് പ്രാർത്ഥിച്ചു, പിതാവേ ഇവൻ കാണത്തക്കാവുന്നവനെ കണ്ണു തുറക്കണേ. ഭൗതിക മണ്ഡലം മാത്രം കാണുന്ന ഇവൻ ആത്മമണ്ഡലം കാണത്തക്കാവുന്ന ഇവന്റെ കണ്ണു തുറക്കണമേ. ദൈവവന്റെ കണ്ണു തുറന്നപ്പോൾ അവൻ ആത്മമണ്ഡലം കണ്ടു. ദൈവത്തിന്റെ സേന ഏലീശായുടെയും വൃത്തിന്റെയും ചുറ്റും നിൽക്കുന്ന ഒരു കാഴ്ച അവൻ കണ്ടു. പത്രോസിനോട് പറഞ്ഞു, കടലിൽ നടന്ന് ഭൂതം എന്ന് പറഞ്ഞ് വേടിക്കുമ്പോൾ, ഇത് കർത്താവേ അത് നീയാണെങ്കിൽ നിന്റെ അടുക്കൽ ഞാൻ വരെ എന്നോട് കൽപ്പിക്കണമേ. ഒരക്ഷകാപ്പന വരിക, വചനമാ വചനം വരിക. ഉടനെ തന്നെ ആത്മീക നിയമങ്ങൾ അവിടെ പ്രാവർത്തികത്തിൽ വന്നു. വെള്ളത്തിന്റെ മുകളിൽ പത്രോസ് നടക്കാൻ തുടങ്ങി. തോമാച്ചൻ അവിശ്വാസിയായിട്ടിരിക്ക, തോമാച്ചനോട് പറഞ്ഞു, തൊടുക കാണുക. ഉടനെ അവന്റെ ആത്മീക നയനങ്ങൾ തുറന്നു. യേശുവിന്റെ ജഡം മാത്രമല്ല, യേശുവിന്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെയും ഉടനെ തോമാച്ചൻ കണ്ടു. തോമാച്ചൻ ഉടനെ വിളിച്ചു, ഇങ്ങനെ ഗ്ലാസും പാലുമായോനെ എന്ന് പറയുന്നത് പോലെ എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവനെ. ഒരു ദൈവപുത്രനിലൂടെ കാണപ്പെടേണ്ടത് അവന്റെ ജഡം മാത്രമല്ല, അവന്റെ അപ്പൻ വെളിപ്പെടണം. ദൈവം ജഡത്തിൽ വെളിപ്പെടണം. നമ്മൾ ഓരോരുത്തരിലൂടെയും ദൈവം ജഡത്തിൽ വെളിപ്പെടണം. നമ്മളെ ദൈവം സൃഷ്ടിച്ചത് വെറും ഒരു ജഡമായിട്ടല്ല, ഇതിന്റെ ഉള്ളിൽ ദൈവം വസിക്കാനായി. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, എന്റെ ഉള്ളിലുള്ളവൻ. അപ്പൊ എന്റെ ഉള്ളിൽ എന്നെ ഉണ്ട്, എന്റെ ഉള്ളിൽ ആത്മാക്കൾക്ക് വസിക്കാൻ പറ്റും. എന്റെ ഉള്ളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ വല്ലതും ഉണ്ടോ? നമ്മുടെ ഉള്ളിൽ വല്ലതും ഉണ്ടോ? നമ്മുടെ ഉള്ളിൽ ആരാണെന്ന് അനുസരിച്ചിരിക്കും നമ്മൾ ദൈവത്തിന്റെ മകനാണോ വെറും മനുഷ്യനാണോ അതോ പിശാചിന്റെ മകനാണോ എന്ന് തെളിയിക്കപ്പെടും. വെറും മനുഷ്യനാണെങ്കിൽ ഇതാ, വെറും മനുഷ്യനാണെങ്കിൽ മനുഷ്യൻ ഇതാ ഒരു ചായയാണേ, പാലല്ല ചായ. മനുഷ്യൻ ശ്രദ്ധിച്ചേ, ആ മനുഷ്യൻ അവനെ മാത്രമാണ് വെളിപ്പെടുത്തുന്നത്, ദൈവത്തെ അല്ല വെളിപ്പെടുത്തുന്നത്. കാരണം അവന്റെ ഉള്ളിൽ അവന്റെ സ്വയമായി. ഇതാ മനുഷ്യന്റെ തെറ്റ്. യേശയ്യ 53 ആറിൽ പറയുന്നു, നമ്മൾ ഓരോരുത്തരും തെറ്റിപ്പോയിരുന്നു. എന്താണ്? നമ്മൾ ഓരോരുത്തരും താൻ താന്റെ സ്വയത്തിലേക്ക് പോയിരുന്നു, സ്വയത്തിലേക്ക് പോയിരുന്നു. ഒരു മനുഷ്യൻ തന്റെ സ്വയത്തെ വെളിപ്പെടുത്തുന്നു. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, പിശാചിന്റെ മക്കളുണ്ട്. ഇതാണ് യേശു യഹൂദന്മാരെ നോക്കി പറഞ്ഞത്, അവരെ അവരുടെ പിതാവിനെ വെളിപ്പെടുത്തുന്നു, അവരുടെ പിതാവിനെ വെളിപ്പെടുത്തുന്നു. ഇത് കട്ടൻ ചായയാണ്, കട്ടൻ ചായയോ കോഫിയോ. ശ്രദ്ധിച്ചേ, അവരുടെ പിതാവിനെ വെളിപ്പെടുത്തുന്നു. എന്താ കർത്താവ് പറഞ്ഞത്? നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ നിങ്ങൾ നിങ്ങളുടെ പിതാവിനെ വെളിപ്പെടുത്തും. ഒരു മനുഷ്യൻ തന്റെ സ്വയത്തെ വെളിപ്പെടുത്തുന്നു, എന്നാൽ ദൈവപുത്രൻ ദൈവത്തെ വെളിപ്പെടുത്തുന്നു. മോനെ മോളെ, നീ ആരെ വെളിപ്പെടുത്തുന്നേ? പിശാചിനെയാണോ? മറ്റുള്ളവരെ അപമാനിച്ച് ദൈവപ്രവൃത്തിയെ തകർത്തെറിഞ്ഞ് പിശാചിനെയാണോ വെളിപ്പെടുത്തുന്നത്? അതോ നിന്റെ സ്വയം, നിന്റെ വലിയ അറിവാണോ നീ വെളിപ്പെടുത്തുന്നത്? ഞാൻ വലിയ ആളെന്നാണോ വെളിപ്പെടുത്തുന്നത്? അതോ ക്രിസ്തുവിനെ പോലെ എനിക്ക് സ്വയം ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, പിതാവിനിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. പിതാവ് ചെയ്ത് കാണുന്നല്ലോ എനിക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. ആ പിതാവാണോ ദൈവമാണോ നമ്മളിവിടെ പ്രവർത്തിക്കുന്നത്? ഒരു ദൈവത്തിന്റെ ജീവിതം കാറ്റ് എവിടെ നിന്ന് വരുന്നു എങ്ങോട്ടേക്ക് പോകുന്നെന്ന് അറിയാൻ പാടില്ലാത്തത് പോലെയാണ്. ദൈവമാണ് അവരെ കൊണ്ടുപോകുന്നത്. അവരൊരു തൂവല് പോലെ ദൈവത്തിന്റെ കരങ്ങൾ നിൽക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ദി ഇയേഴ്സ് ഓഫ് ഗിയർ അപ്പ് ആണ്. 2021 മാത്രമല്ല 2022, 2023 ആ ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ദൈവം മക്കളിലൂടെ ദൈവം ലോകത്തേക്ക് വെളിപ്പെടാൻ പോവുകയാണ്. ദൈവം മക്കളിലൂടെ ദൈവം ലോകത്തിലേക്ക് വെളിപ്പെടാൻ പോവുകയാണ്. ഏത് ലോകത്തിലേക്ക്? പിശാചു വാഴുന്ന ലോകത്തിലേക്ക്. അപ്പോഴെന്ത് സംഭവിക്കും? ദൈവത്തിന്റെ ശക്തി ഇവിടെ കൂടി വന്നുകൊണ്ടേയിരിക്കും. ദൈവ മക്കളിലൂടെ ദൈവം അസാധാരണ പ്രവർത്തികൾ ദൈവം ചെയ്തുകൊണ്ടേയിരിക്കും. അത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഏത് ദൈവമക്കൾ? ആത്മാവിനെ കേൾക്കുന്ന ദൈവമക്കൾ. യേശു പറഞ്ഞതുപോലെ ആത്മാവ് പറയുന്ന ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവരെ ജയം പ്രാപിക്കുവാൻ യാത്ര പോകുന്ന ദൈവത്തിന്റെ പൈതലിലൂടെ ഈ പദ്ധതികൾ നടന്നുകൊണ്ടേയിരിക്കും. ആ സമയത്ത് മറുഭാഗത്ത് ദുഷ്ടന്മാരുടെ പ്രവൃത്തികളും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ആ സമയത്ത് വേറൊരു ഭാഗത്ത് പിശാചാതി ക്രോധത്തോടെ തന്റെ പ്രവൃത്തിയും വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. എല്ലാ കോപങ്ങളും കൂടി കൂടി വരുന്ന ഒരു കാലത്തിലേക്ക് ഇതാ നമ്മൾ മുന്നോട്ടേക്ക് കടന്നു വരികയാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഞാനും നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ പരാജയപ്പെട്ടു നിൽക്കാനല്ല, പകരം ഈ യാത്രയിൽ കൂടുതൽ ദൈവ സാന്നിധ്യത്തോടെ കൂടുതൽ ദൈവ സാന്നിധ്യത്തോടെ ഇതിനു വേണ്ടി നാം ഏൽപ്പിച്ചു കൊടുക്കണം. ഇനി എനിക്ക് ഇനി വചനത്തിന്റെ രണ്ടാം നിലയിലേക്ക്, അതിന്റെ അർത്ഥം ഇതിന്റെ അദൃശ്യ നിലയിലേക്ക് എനിക്ക് കയറണം. ഇവിടെ ഒരു ഗിയറപ്പ് നമ്മുടെ ജീവിതത്തിൽ നടക്കണം. ഗിയറപ്പ്, അതായത് വചനത്തിന്റെ അക്ഷരത്തിൽ ഇനി നിന്നാ പോരാ. ഇത്രയും കാലം നമ്മൾ വചനത്തിന്റെ അക്ഷരത്തിൽ നിന്നെങ്കിൽ ഇനി വചനത്തിന്റെ അക്ഷരത്തിലല്ല നിൽക്കേണ്ടേ. ഇത്രയും കാലം വചനത്തിന്റെ ദൃശ്യ മണ്ഡലത്തിൽ നിന്നെങ്കിൽ ഇനി വചനത്തിന്റെ അദൃശ്യ മണ്ഡലത്തിൽ തുടങ്ങണം. വചനത്തിന് രണ്ട് നിലകളും കേട്ടിട്ടുണ്ടോ? വചനത്തിന് രണ്ട് നിലകളും, ദൃശ്യമായ നിലയും അദൃശ്യമായ നിലയും. ദൃശ്യമായ നില എന്ന് പറയുന്നത് ഇതിൽ കാണുന്ന അക്ഷരത്തിന്റെ നിലയാ. അക്ഷരം വായിച്ച് ആത്മാവിന്റെ ചിന്ത മനസ്സിലാക്കും, ദൈവത്തിന്റെ ചിന്ത മനസ്സിലാക്കും. എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല നമ്മളോട് പറയുന്ന. ആദ്യം യേശു പറയുന്നത് അക്ഷരം വായിച്ചാൽ പോരുന്ന മനസ്സിലാക്കാനല്ല, ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കുക. തുടർന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഈ അക്ഷരത്തിനോട് ഉറപ്പിക്കണം. നില മാറുകയാണ്, നില മാറുകയാണ്. ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഗിയറപ്പ് ഉണ്ടാകണം. വചനം ധാരാളമായി വായിക്കണം, വചന ഹൃദയത്തിൽ സംഗ്രഹിക്കണം, പക്ഷെ ദൈവത്തിന്റെ സന്നിധിയിലിരുന്ന് ആത്മാവിനെ കേൾക്കണം. അല്ലെങ്കിൽ തെറ്റിപ്പോകും. അല്ലെങ്കിൽ വചനത്തിന്റെ ആ ഫസ്റ്റ് ലെവലിൽ മാത്രം നമ്മൾ നിന്ന് അക്ഷരം കൊണ്ട് പഠിച്ച് നമ്മൾ ഇതാ ഗ്രീക്കും എബ്രായ ഭാഷയും പല എഴുതിയ പുസ്തകങ്ങളൊക്കെ പഠിച്ച് നമ്മൾ ബുദ്ധി കൊണ്ട് വചനം പഠിക്കും, അവസാനം നമ്മൾ തെറ്റിപ്പോകും. യഹൂദന്മാർ തെറ്റിപ്പോയതുപോലെ. യഹൂദന്മാർ എന്ന് പറയുന്നത് നഷ്ടത്തിൽ നിന്ന് വല്ല നന്മ വരുമോ? ആദ്യം ഏലിയാവ് വരണ്ട. ഏലിയാവ് വരുന്നതിന് മുമ്പാണോ മിശിഹ വരുന്നത്? ആദ്യം ഏലിയാവ് വരണം. എന്തേ അക്ഷരം പഠിച്ചതാ? അക്ഷരം പഠിച്ചതാ പറ്റിയേ? ദൈവവുമായി ബന്ധമില്ലാതെ അക്ഷരം പഠിക്കും. ശിഷ്യന്മാരെ ഒന്ന് ചോദിച്ചു യേശുവിനോട്, അതെ ഈ പരീശന്മാർ പറയുന്നുണ്ട്, അന്നും ഡിബേറ്റ് നടക്കാണ്ടോ, പരീശന്മാർ പറയുന്നുണ്ട് ആദ്യമേ ഏലിയാവ് വരണേന്ന്. യേശു ക്രിസ്തു ആത്മാവാൽ നടത്തപ്പെടുന്നവൻ പറഞ്ഞു ഏലിയാവ് വന്നിട്ട് പോയി കഴിഞ്ഞു. ഏലിയാവ് വന്നിട്ട് പോയി കഴിഞ്ഞു കാരണം ഇവർ അക്ഷരം നോക്കിക്കൊണ്ടിരിക്കുക. അക്ഷരം അവര് വചനം തന്നെ നോക്കണേ, പക്ഷെ അക്ഷരത്തിന്റെ പുറകിൽ ഒരു ആത്മാവുണ്ട്, ഒരു അദൃശ്യ മണ്ഡലം ഉണ്ടെന്ന് അവരറിയുന്നില്ല. അക്ഷരത്തിന്റെ പുറകിൽ ഒരു അദൃശ്യ മണ്ഡലമുണ്ട്, ആത്മാവുണ്ട്. ഇരുന്നാ മനസ്സിലാക്കണം. ഇതാണ് ഏശയ്യാ 34:16 പറയുന്നത്, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുക. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുക, അതില് ഈണയില്ലാതിരിക്കുകയില്ല. ദൈവത്തിന്റെ വായല്ലോ കൽപ്പിച്ചത്, അവന്റെ ആത്മാവല്ലോ കൂട്ടിച്ചേർത്തത്. അപ്പൊ അക്ഷരത്തിന്റെ വായിച്ചു നോക്കണേ എന്തുവാ? അക്ഷരം ശരിയല്ലേ? നമ്മൾ വായിക്കുന്ന എന്തുവാ? അക്ഷരമാണോ? അക്ഷരം. എന്നാൽ അക്ഷരത്തിന്റെ പുറകിൽ ആരുണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്? എടുത്തെങ്കിൽ ഒന്ന് വായിച്ചേ 34:16.
യഹോവയുടെ പുസ്തകത്തിൽ
ആത്മാവിനെ കാണുവാൻ കഴിയുകയില്ല.
യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ച് നോക്കുവിൻ, അവയിൽ ഒന്നും കാണാതെ ഇരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതെ ഇരിക്കുകയുമില്ല. അവന്റെ വായല്ലോ അവയെ കൂട്ടി വരുത്തിയത്.
ദൈവത്തിന്റെ വായല്ലോ അത് കൽപ്പിച്ചത്, ദൈവത്തിന്റെ ആത്മാവല്ലോ അവയെ കൂട്ടി ചേർത്തത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതുമായുള്ള ബന്ധത്തില് നാം മനസ്സിലാക്കേണ്ട കാര്യം, അക്ഷരത്തിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇവിടെയൊക്കെ നമ്മൾ പെട്ടുപോകത്തേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് ഞാനൊരു സഹോദരമായിട്ട് യാത്ര ചെയ്യുന്നത്. ആ സഹോദരൻ എന്നോട് വന്നൊരു കാര്യം, അതിനെ അദ്ദേഹം വേറെ ഏതൊരു സഹോദരനോട് സംസാരിക്കാൻ ഇടയായപ്പോ അദ്ദേഹം ഏശയ്യ 34:16 അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പൊ അദ്ദേഹം വചനം അറിയാവുന്ന, നന്നായിട്ട് വചനം അറിയാവുന്ന ഒരു സഹോദരൻ. പക്ഷേ അദ്ദേഹം ഉടനെ തിരിച്ചു പറഞ്ഞൊരു കാര്യം, അത് വചനത്തെ കുറിച്ചൊന്നും അല്ല, അത് പക്ഷികളെ കുറിച്ചാണ് പറയുന്നത്. പക്ഷികൾ യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ചു പോയാൽ ഒരു പക്ഷിക്ക് വേറൊരു പക്ഷിയുടെ എണ കാണും, അങ്ങനെ വേറൊരു പക്ഷിക്ക് വേറൊരു പക്ഷിയുടെ എണ കാണും. അങ്ങനെ പക്ഷിയെ കുറിച്ചാണ് അത് പറയുന്നത്. അപ്പൊ ഇദ്ദേഹം എന്നോട് പറഞ്ഞ വ്യക്തി തിരിച്ചു പറയാണ്, ദൈവം പക്ഷി കച്ചവടം നടത്തുക. നമ്മൾ ബുദ്ധി കൊണ്ട് പഠിക്കുമ്പോൾ ഇങ്ങനെയാ, ബുദ്ധി കൊണ്ട് പഠിക്കുമ്പോ. എന്നാൽ അതിന്റെ പുറകിലുള്ള ദൈവത്തിന്റെ വചനം പറയുന്നു, അവന്റെ ആത്മാവല്ലോ അവയെ കൂട്ടിച്ചേർത്തത്. പ്രിയ സഹോദരങ്ങളെ, ഓ പെട്ടെന്ന് അദ്ദേഹം തന്നെ എന്നോട് ഇങ്ങനെ സൂചിപ്പിച്ചു, കർത്താവിന്റെ വചനം പറയുന്നു പഴയ നിയമത്തിലെ കാളയെ കുറിച്ച്, മെതിക്കുന്ന കാളയ്ക്ക് മോഹപ്പെട്ട കെട്ടരുത്. അക്ഷരം ബുദ്ധി കൊണ്ട് പഠിച്ചാലുള്ള കാര്യമായി പറയാം. പിന്നെ യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ കൊതുകിനെ അരിച്ചെടുക്ക ഒട്ടകത്തെ വിഴുങ്ങുകയെങ്കിൽ. അപ്പൊ ഇതൊക്കെ അതുപോലെ എടുത്ത് എങ്ങനെയിരിക്കും? കൊതുകിനെ അരിച്ചെടുക്കുന്നു. അപ്പൊ യേശുവിന് കൊതുകിനെ കുറിച്ച് ഒരു മെസ്സേജ്, ഒട്ടകത്തെ കുറിച്ച് വേറൊരു മെസ്സേജ്, മെതിക്കുന്ന കാളയ്ക്ക് മോഹപ്പെട്ട കെട്ടരുത്. സംഭവം പറയുന്നത് ശരിയാണ്, മെതിക്കുന്ന കാളയ്ക്ക് മോഹപ്പെട്ട കെട്ടരുത് ശരിയാണ്. പക്ഷേ ആത്മാവിൽ അതിനെ എടുക്കുന്ന പൗലോസ് പറഞ്ഞ എന്നറിയാമോ? കൊരിന്ത്യ ലേഖനം വായിക്കുന്നത് അറിയാം. അദ്ദേഹം പറയുന്ന കാര്യം ഇതാ, സുവിശേഷ വേല ചെയ്യുന്നവൻ സുവിശേഷം കൊണ്ട് ഉപജീവനം കഴിക്കണം. മെതിക്കുന്ന കാളയ്ക്ക്, അതായത് സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് മോഹപ്പെട്ട കെട്ടരുത്. അദ്ദേഹം കഴിച്ചോട്ടെ, അദ്ദേഹത്തിന് നിങ്ങൾ മോഹപ്പെട്ട കെട്ടരുത്. മെതിക്കുന്ന കാളയ്ക്ക് മോഹപ്പെട്ട കെട്ടരുത് പറഞ്ഞല്ലോ, ഇത് വേറെ കേവലം കാളയ്ക്ക് വേണ്ടി പറയുന്നതോ? ആത്മാവാൻ നയിക്കപ്പെടുന്നവർ ഇങ്ങനെയായിരിക്കും പറയും, ഇത് കേവലം കാളയ്ക്ക് വേണ്ടിയാണോ പറയുന്നത്? കാളയ്ക്ക് വേണ്ടിയല്ല. ദേവദാസൻ പറയുന്ന ഒരു കാര്യം, സുവിശേഷം അറിയിക്കുന്ന സുവിശേഷം കൊണ്ട് ഉപജീവിക്കണം എന്ന് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ആത്മീയമായി തന്നിട്ട് നിങ്ങളുടെ ഐഹികമായത് കൊയ്താൽ അത് വലിയ കാര്യമോ? മെതിക്കുന്ന കാളയ്ക്ക് മോഹപ്പെട്ട കെട്ട്. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ അക്ഷരം കൊണ്ടല്ല നമ്മൾ വചനത്തെ കാണേണ്ടത്, അതിന്റെ പുറകിൽ ആത്മാവ് കൊണ്ട് കാണും. അക്ഷരം കൊണ്ട് മാത്രം കണ്ടാൽ അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിക്കുന്നു. അപ്പൊ ഈ നാളുകളിൽ നമുക്കൊരു ഗിയർ അപ്പ് ഉണ്ടാകണം. ഇത് അക്ഷരം വായിച്ച് അവസാനിക്കരുത്, അക്ഷരത്തിന്റെ പുറകിലെ ആത്മാവിലേക്ക് തിരിയണം, ആത്മാവിലേക്ക് തിരിയണം. അപ്പൊ ഈ കഴിഞ്ഞ കാലത്തിലെ പോലെയല്ല ഇനിയും കാര്യങ്ങൾ വരാൻ പോകുന്നത്. ഇത് ദൈവശക്തി ആത്മാവിനെ കേട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളിൽ വർദ്ധിക്കാൻ പോയ കാരണം എന്ന് പറഞ്ഞാൽ, ഇനി അവർ ജീവിക്കാൻ പോകുന്നത് യേശുവിനെ പോലെ, അവർ ജീവിക്കാൻ പോകുന്നത് യേശുവിനെ പോലെ. കാരണം ഇനി അവരല്ല വെളിപ്പെടാൻ പോകുന്നത്, അവരിലൂടെ യേശു വെളിപ്പെടുമ്പോ, യേശു വെളിപ്പെടുമ്പോൾ ദൈവം വെളിപ്പെടും. യേശുവിലൂടെയാണ് ദൈവം വെളിപ്പെടുന്നത്. അദൃശ്യനായ ദൈവത്തിന്റെ ശരീരമാണ് ക്രിസ്തു, ക്രിസ്തുവിന്റെ തലയാണ് ദൈവം. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ ഇനി നമ്മളല്ല ക്രിസ്തു നമ്മളിവിടെ ജീവിക്കാൻ തുടങ്ങിയായി. അങ്ങനെ വരുമ്പോ ഇനി ലോകം കാണുന്നത് നമ്മളെ അല്ല, നമ്മളിലൂടെ ദൈവത്തെ ലോകം കാണാൻ തുടങ്ങും. ശ്രദ്ധിച്ചേ, ഇപ്പോ എനിക്ക് 1000 കൈ ഉണ്ടായിരുന്നു, ഈ 1000 കൈയിൽ ഇതേപോലെ ക്ലാസ് പിടിച്ചെങ്കിലോ? യേശു ക്രിസ്തു 2000 മുമ്പ് വന്നപ്പോ ഇതേപോലെ ഒരൊറ്റ ആളെ ഉണ്ടായിരുന്നു, ഒരൊറ്റ ആള്, ദൈവം ഇമാനുവൽ, ദൈവം മനുഷ്യരോട് കൂടെ ഒറ്റ ആളെ ഉണ്ടായിരുന്നു. പക്ഷേ കുഞ്ഞേ, നീയും ഇതേപോലെ യേശുവിനെ പോലെ നിന്റെ പിതാവിനെ ലോകത്തിലേക്ക് വെളിപ്പെടുത്താൻ നീ ഒരു ഇമാനുവലായി, ദൈവം മനുഷ്യരോട് കൂടെ. ഇത് അടുത്ത ആളും വെളിപ്പെടുത്താൻ തുടങ്ങിയ അടുത്ത ആളൊരു ഇമാനുവലായി. അടിത്തറ വെളിപ്പെടുത്തി അടുത്ത ഇമ്മാനുവലായി. അങ്ങനെ സ്വർഗത്തിലെ ദൈവം നമ്മിലൂടെ ഭൂമിയിൽ നടക്കാൻ തുടങ്ങും. ഇതുകൊണ്ടാണ് ശക്തി 6:16 പറയുന്നത്, ഞാൻ നിങ്ങളുടെ ഉള്ളിൽ വസിച്ച് നിങ്ങളിലൂടെ ഞാൻ നടക്കും. ഞാൻ നിങ്ങളുടെ ഉള്ളിൽ വസിച്ച് നിങ്ങളിലൂടെ നടക്കും. എവിടെ നടക്കും? ഭൂമിയിൽ നടക്കും. അങ്ങനെ ഈ ഭൂമി മുഴുവനും ഇമ്മാനുവലായി മാറും. ദൈവം നമ്മോടുകൂടെ, ദൈവം നമ്മോടുകൂടെ. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു അവസ്ഥയിലേക്ക് കടന്നു വരുമ്പോ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഈ ഒരു അവസ്ഥയിലേക്ക് കടന്നു വരുമ്പോ പിശാച് പരാജയപ്പെടും, ദുഷ്ടൻ പരാജയപ്പെടും. ഇതാണ് നമ്മുടെ ജയം. ദൈവമക്കളുടെ ജയം എന്ന് പറഞ്ഞാൽ എന്തുവാ? യേശുവോടെ കാത്തിരിക്കുന്നത് ആര് കാൽക്കീഴിലാകാനാ? പിശാച് സാത്താൻ കാൽക്കീഴിലാകാനാ, ശത്രു കാൽക്കീഴിലാകാനാ. Romans 16:20 എന്നാ പറയണേ? സഭയുടെ പർപ്പസ്, സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താൻ നിങ്ങളുടെ കാൽക്കീഴിലാക്കി ചതച്ചുകളയും. വേഗത്തെ നിങ്ങളുടെ കാൽ കീഴാക്കി ചതച്ചുകളയും. സഭയുടെ പർപ്പസ് ആണിത്. ദൈവവാസന എടുത്തെങ്കിൽ ഒന്ന് വായിച്ചേ, ജനം ഒന്ന് കേട്ടോട്ടെ.
സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ച് കളയും.
സാത്താൻ നമ്മുടെ കാൽ കീഴിൽ ചതയപ്പെടുമ്പോഴാണ് നാൻ ജയം പ്രാപിക്കുന്നത്. നാൻ ജയം പ്രാപിക്കുമ്പോഴാണ് യേശുക്രിസ്തുവിന്റെ തലയിൽ കിരീടം വരുന്നത്. യേശുക്രിസ്തുവിന്റെ തലയിൽ കിരീടം വരുന്നത്. ഇത് ശ്രദ്ധിച്ചേ, നമ്മള് ഈ ഭൂമിയിൽ ഒരാൾ ഭരണാധികാരിയാണെങ്കിൽ നമ്മൾ വോട്ട് ചെയ്യണം അല്ലെ? നമ്മൾ വോട്ട് ചെയ്യും. നമ്മുടെ വോട്ടാണ് അയാൾ ഭരണാധികാരിയാക്കുന്നത്, മെജോറിറ്റി കിട്ടും. എന്നാൽ യേശുക്രിസ്തുവിന്റെ തലയിലേക്ക് കിരീടം വരുന്നത് എപ്പോഴാന്ന് അറിയാമോ? എന്താ സന്ദേശം എന്ന് പറഞ്ഞ് ബ്രദറെ, അയാള് പാല് പാല് ഗ്ലാസ്സിൽ കാണിച്ചു. അത് അക്ഷരം പഠിക്കുമ്പോ ദൈവം നമ്മളിലൂടെ ലോകത്തിലേക്ക് വെളിപ്പെടുമ്പോ, ദൈവം ക്രിസ്തുവിന്റെ ജഡത്തിലൂടെ വെളിപ്പെട്ടതുപോലെ നമ്മളിലൂടെ വെളിപ്പെടുമ്പോ, നമ്മൾ ദൈവപുത്രന്മാരായി വെളിപ്പെടുമ്പോ പിശാച് പരാജയപ്പെടുക. ഇതാണ് ഫോർവേഡ് ഗിയർ, ഇതാണ് ഫോർവേഡ് ഗിയർ. 1, 2, 3, 4, 5, 6 അതിന്റെ ഫുള്ളസിലേക്ക് ഇനിയുള്ള വർഷങ്ങൾ ഇത് കടന്നു വരാൻ പോവുക. ദൈവം നമ്മളല്ല വെളിപ്പെടാൻ പോകുന്നത്, നമ്മളല്ല, പകരം നമ്മളിലൂടെ ദൈവം വെളിപ്പെടും. ഇതുകൊണ്ടാ ദൈവത്തിന്റെ വചനം പറയുന്നത്, എന്നെ അനുഗമിക്കാൻ നീ ഇച്ഛിച്ചാ നീ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചു കേട്ടെ, ഇതാ നീ നിന്റെ സ്വയത്തെ ത്യജിച്ച്. കണ്ടോ, കുറച്ച് ത്യജിച്ചു ഇല്ലേ? ഇങ്ങനെ നീ നിന്റെ സ്വയത്തെ ത്യജി തന്നെത്താ ത്യജിച്ച് തന്റെ ക്രൂശമെടുത്ത് എന്റെ പിന്നാലെ വരുമ്പോ എന്ത് സംഭവിക്കും? നിന്റെ ഉള്ളിലേക്ക്, ശ്രദ്ധിച്ചു കണ്ടേ, നിന്റെ ഉള്ളിലേക്ക് നീ മാറി ദൈവം നിറയും. നിന്റെ ഉള്ളിലേക്ക് നീ മാറി ദൈവം നിറയുമ്പോൾ ഇനി നീ അല്ല വെളിപ്പെടുന്നത്, ദൈവം നിന്നോടെ വെളിപ്പെടുന്നത്. വെളിപ്പെടുമ്പോൾ അതാണ് മോനെ മോളെ നിന്റെ വോട്ട്, അതാണ് നിന്റെ വോട്ട്, അതാണ് നിന്റെ വോട്ട്. ഇനി ഞാനല്ല ക്രിസ്തുവിനിലൂടെ ജീവിക്കട്ടെ. ആ Luke 19 ഉപമ വായിച്ചു വരുമ്പോ അവിടെ പറയുന്നു, ക്രിസ്തു ഞങ്ങൾക്ക് രാജാവായിരിക്കുന്നത് സമ്മതമല്ല എന്ന് പറയുന്ന സിറ്റിസൺസ് ഉണ്ട്, രക്ഷിക്കപ്പെട്ടവരുണ്ടെന്ന്. അവിടെ അവരെ എന്ത് ചെയ്തു? അതെ, ക്രിസ്തു അല്ല ഞങ്ങൾക്ക് രാജാവാകേണ്ടത്, പകരം ആര് രാജാവാകണോ? ഞങ്ങൾ ഞങ്ങൾ തന്നെ രാജാവായിരുന്നാ മതി. ഞാൻ പറഞ്ഞതുപോലെ എന്റെ സഭ, ഞാൻ വ്യാഖ്യാനിച്ചതുപോലെ. ഈ ബൈബിള് തർക്കിക്കുന്നവരോട് മൊത്തത്തിൽ എനിക്ക് പറയാനുള്ളത്, ഇത്ര ശ്രദ്ധിച്ചു കേട്ടെ, ഇതിലെ വിഷയങ്ങൾ വെച്ച് തർക്കിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അത് അങ്ങനെയല്ല. ആ അക്ഷരത്തിന്റെ ഈ വാക്ക് അർത്ഥം അങ്ങനെയല്ല ബ്രദറെ, അങ്ങനെയല്ലയാ? എനിക്കറിയില്ല, ശ്രദ്ധിച്ചേ, എനിക്കറിയാവുന്ന ഞാൻ നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾക്ക് സമ്മതമല്ലയോ? നോ പ്രോബ്ലം. ദൈവം ഏതായാലും ഇതിന്റെ ഉള്ളിൽ ഒരു അർത്ഥം വെച്ചിട്ടുണ്ടല്ലോ ഇല്ലേ? അത് ചിലപ്പോ ഞാൻ പറഞ്ഞതായിരിക്കാം, ചിലപ്പോ അല്ലായിരിക്കും, ചിലപ്പോ അങ്ങ് പറഞ്ഞതായിരിക്കാം. ഏതായാലും ദൈവം വെച്ച അർത്ഥത്തിന് ഞാൻ ആമേൻ പറയും. എനിക്ക് അറിഞ്ഞില്ലാലും ഞാൻ ആമേൻ പറയും. മനസ്സിലായോ? എന്റെ കുഞ്ഞുങ്ങളെ, ഇത് വെച്ച് നിങ്ങളോട് തർക്കിക്കാമെന്ന് ഞാനില്ല. കാരണം ഇത് തർക്കിക്കേണ്ട പുസ്തകമല്ല, അത് ജീവന്റെ പുസ്തകമാണ്. നമുക്ക് ജീവൻ തരുന്ന ജീവന്റെ വചനങ്ങൾ അതിന്റെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ. എനിക്കിത് എന്റെ പ്രാണന് തുല്യം. ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് ഇത് തർക്കിക്കാനും കളിക്കാനും ഇതിലൂടെ ജ്ഞാനം വർദ്ധിക്കാനും മാത്രമുള്ളതാണ്. പക്ഷെ എനിക്കിത് പ്രാധാന്യമായത് എനിക്ക് ജീവൻ നേടാനുള്ളതാണ്. ജീവൻ നേടാൻ സത്യം ഞാൻ അറിയുമ്പോ ആ സത്യത്തിലൂടെ എന്തോ എന്റെ ജീവിതത്തിലേക്ക് വരുന്നത്, ജീവനാ വരുന്നേ. ഇതെന്റെ ജീവിതത്തിന്റെ എക്സാമാണ്. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണിക്കുകയും എന്റെ യേശു പറഞ്ഞ ചിന്ത എന്ന് പറയുന്നത് ഞാൻ വന്ന ജീവൻ തരാൻ സമൃദ്ധിയായ തരുവാനുമാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ വചനം എന്ത് പറയുന്നു? ഇതിന് ധാരാളം കാര്യങ്ങൾ, മൾട്ടിറ്റ്യൂഡ് ഓഫ് കാര്യങ്ങൾ എനിക്ക് അറിയത്തില്ല, പക്ഷേ ദൈവത്തിന്റെ ആത്മാവിന് അതറിയാം. അതൊക്കെ എനിക്ക് അറിയത്തില്ലെങ്കിലും ആമേൻ, ഹല്ലേലൂയ, ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രിയ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ സമയത്ത് ഇതാ നമ്മൾ യേശു ക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ ഇതാ മുന്നോട്ടേക്ക് ട്രാൻസിഷൻ കഴിഞ്ഞു. ഗിയർ 1, ഗിയർ 2, ഗിയർ 3, ഇതാ നമ്മൾ യേശു ക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ മുന്നോട്ടേക്ക് പോവുകയാണ്. ഈ പോകുന്ന സമയത്ത് ഇതാ ഗൾഫ് മിഡിൽ ഈസ്റ്റ് ഭാഗങ്ങളിൽ ന്യൂഇയറിലേക്ക് കയറുകയാണ്. നമ്മളൊരു പുതിയ പാട്ട് പാടിക്കൊണ്ട് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. യേശു നേതൃത്വത്തിലെ ഒരു യാത്രയാണ്. പുതിയ പാട്ട് പാടിക്കൊണ്ട് നമ്മൾ ഇതാ ന്യൂ ഇയറിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ഒരു സെക്ടറിലെ ന്യൂ ഇയർ കഴിഞ്ഞു, ഇന്ത്യയിലെ ന്യൂ ഇയർ കഴിഞ്ഞു, അടുത്ത ഇതാ ഗൾഫ് സെക്ടറിലെ ന്യൂ ഇയറിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പൊ ഈ സമയത്ത് ഇതാ നമ്മൾ മനസ്സിലാക്കുന്ന പാട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോ സ്ക്രീനിൽ വരും. ആ സ്ക്രീനിൽ വരുമ്പോ നമുക്ക് അത് ചേർന്ന് പാടാം. ഓക്കെ, പഠിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാമല്ലോ അല്ലേ, പുതിയ ആ വർഷം നമ്മുടെ മുമ്പിലേക്ക് കയറി വന്നിരിക്കുകയാണ്. നമ്മൾ ഈ സമയത്ത് യേശുവിന്റെ പിന്നാലെ, നമ്മുടെ കർത്താവിന്റെ പിന്നാലെ, നമ്മുടെ ലീഡറുടെ പിന്നാലെ ഇതാ നമ്മൾ യാത്രയാവുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ആ പാട്ടിന്റെ ആ ട്യൂൺ നിങ്ങൾക്ക് പറഞ്ഞു തരാം. തുടർന്ന് നിങ്ങൾക്ക് ഒരുമിച്ച് പാടുവാനായിട്ട് കഴിയും. നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. കുറച്ചുകൂടി വലുതാക്കി തരാം. ലോർഡ് ഐ ലവ് യു. താങ്ക് യു ജീ, താങ്ക് യു ലോർഡ്. കൃപ എന്താ ആർപ്പ് വിളിയോടെ മുന്നോട്ട് 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 ജനമേ, കൃപ എന്താ ആർപ്പ് വിളിയോടെ ക്രിസ്തുവിൻ പിന്നാലെ മുന്നോട്ട് ജനമേ, കൃപ എന്താ ആർപ്പ് വിളിയോടെ ഉദായും സിംഹത്തിൻ പിന്നാലെ ജനമേ, കൃപ എന്താ ആർപ്പ് വിളിയോടെ പുതിയ സൃഷ്ടിയിൽ മുന്നോട്ട് ജനമേ, മുന്നോട്ട് 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 ജനമേ, ആർപ്പ് വിളിയോട് ജൂതായൻ സിംഹത്തിൻ പിന്നാലെ ജനമേ, കൃപ എന്നാ ആർപ്പ് വിളിയോട് പുതിയ സൃഷ്ടിയിൽ മുന്നോട്ട് ജനമേ, കൃപ ആർപ്പ് വിളിയോടെ ആത്മാവിൻ നദിയിൽ മുന്നോട്ട് ജനമേ, കൃപ എന്ന ആർപ്പ് വിളിയോടെ ദൈവത്തിൻ പുത്ര മുന്നോട്ട് ജനമേ, കൃപ എന്ന ആർപ്പ് വിളിയോടെ സഹനത്തിൻ പാതയിൽ മുന്നോട്ട് ജനമേ, കൃപ എന്ന ആർപ്പ് വിളിയോടെ സാത്താനെ തോൽപ്പിച്ച് മുന്നോട്ട് ജനമേ, കൃപ എന്ന ആർപ്പ് വിളിയോടെ ആത്മാവിൻ നദിയിൽ മുന്നോട്ട് ജനമേ, കൃപ എന്ന ആർപ്പ് വിളിയോടെ ദൈവത്തിൻ പുത്ര മുന്നോട്ട് ജനമേ, കൃപ എന്ന ആർപ്പ് വിളിയോടെ സഹനത്തിൻ പാതയിൽ മുന്നോട്ട് ജനമേ, കൃപ എന്ന ആർപ്പ് വിളിയോടെ സാത്താനെ തോൽപ്പിച്ച് മുന്നോട്ട് ിയോട് ദൈവത്തിൻ സാമ്രാജ്യ നിറയത്തെ നമ്മിൽ, കൃപകൃപയണ്ണ ആർപ്പ് വിളിയോട് ക്രിസ്തുവിൻ സ്വഭാവ നിറയത്തെ നമ്മിൽ, സാമ്രാജ്യം നിറയത്തെ നമ്മിൽ കൃപകൃപയോ ക്രിസ്തുവിൻ സ്വഭാവം നിറയത്തെ നമ്മിൽ കൃപകൃപയോ ദൈവം നാം ജഡത്തിൽ വെളിപ്പെടട്ടെ കൃപകൃപയോ ദൈവത്തിൽ പുത്രരായി വെളിപ്പെടട്ടെ ദൈവത്തിൽ പുത്രരായി വെളിപ്പെടട്ടെ ദൈവത്തിൽ പുത്രരായി വെളിപ്പെടട്ടെ സിംഹത്തിൻ പിന്നാലെ ജനമേ കൃപകൃപയോ പുതിയ സൃഷ്ടിയിൽ മുന്നോട്ട് ജനമേ കൃപകൃപയോ മുന്നോട്ട് ജനമേ കൃപകൃപയോ ക്രിസ്തുവിൻ പിന്നാലെ മുന്നോട്ട് ജനമേ കൃപകൃപയോ യൂദായും സിംഹത്തിൻ പിന്നാലെ ജനമേ കൃപകൃപയോ പുതിയ സൃഷ്ടിയിൽ മുന്നോട്ട് ജനമേ പുതിയ സൃഷ്ടിയിൽ മുന്നോട്ട് ജനമേ പുതിയ സൃഷ്ടിയിൽ മുന്നോട്ട് ജനമേ യേശുവേൻ പിന്നാലെ ജനമേ യേശുവേൻ പിന്നാലെ യേശുവേൻ പിന്നാലെ ഒരു തീരുമാനത്തോടെ കൃപ കൃപ എന്ന് ആർക്കു വിളിക്കുന്നു ക്രിസ്തുവിന്റെ പിന്നാലെ യൂദാ ഗോത്രത്തിലെ സിംഹമായ യേശു ക്രിസ്തുവിന്റെ പിന്നാലെ ഒരാരാധനയിൽ മാത്രം ഒതുക്കുകയല്ല യേശുവിനെ അനുഗമിക്കുന്നവരായി ദൈവത്തെ നമ്മുടെ ഉൾത്തളത്തിലേക്ക് നിറയ്ക്കുന്നവരായി നമ്മുടെ ജഡത്തിലൂടെ യേശു ദൈവത്തെ വെളിപ്പെടുത്തിയതുപോലെ ജഡത്തിലൂടെ ദൈവത്തെ വെളിപ്പെടുത്തുന്നവരായി തീരുക ദൈവപുത്രന്മാരായി വെളിപ്പെടുന്നവരായി തീരുക നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ പുതിയ വർഷത്തെ എതിരേൽക്കാം ദൈവം സഹോദരങ്ങളെ നിങ്ങളെ എല്ലാവരെയും ഗിയർ ഓഫ് ഗിയർ അപ്പ് ഇനി റിവേഴ്സ് ഓടുകയല്ല ഇനി ട്രാൻസിഷനിലല്ല ഗിയറപ്പിൽ തന്നെ ദൈവത്തിന്റെ അധികാരം ദൈവം നിങ്ങളുടെ വെളിപ്പെടുന്ന അവസ്ഥയിൽ തന്നെ ഓരോ നിമിഷവും പ്രഭാതം മുതൽ മധ്യാഹ്നം വരെ വർദ്ധിച്ചുവരുന്ന സൂര്യരശ്മി പോലെ നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കട്ടെ ഓ നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കട്ടെ നിങ്ങളെ കാണുന്നവൻ ദൈവത്തെ കാണട്ടെ നിങ്ങളെ കാണുന്നവൻ ക്രിസ്തുവിനെ കാണട്ടെ നിങ്ങളുടെ ഉൾത്തളത്തിൽ നിന്ന് ആത്മാവിന്റെ നദി ലോകത്തിലേക്ക് ഇറങ്ങി ചലിക്കുന്ന സകലത്തിനും ജീവൻ കൊടുക്കുവാനിടയാകട്ടെ ബ്ലസ്ഡ് ആൻഡ് ഫ്രൂട്ട്ഫുൾ ന്യൂ ഇയർ and new season. Oh, thank you, Daddy. Thank you. Gear up. No more reverse. Gear up. മുമ്പോട്ട് മാത്രം. ഇനി പുറകിലേക്കില്ല. ഇനി പുറകിലേക്കില്ല. മുമ്പോട്ട് മാത്രം, മുമ്പോട്ട് മാത്രം, മുമ്പോട്ട് മാത്രം. ഒരു തീരുമാനത്തോടെ, ഒരു തീരുമാനത്തോടെ ദൈവകരങ്ങളിൽ Thank you, Daddy. Oh, thank you for thy presence, Appa. Ngada sandhyathinaayi nanni. Holy God, thank you, thank you, thank you. Hallelujah. Sahodarangale sradhichatte, sradhichatte. Hallelujah. ഇനി നമ്മൾ പോകുമ്പോ ഈ ആർപ്പൊളിയോടുകൂടി പോകാൻ, കാരണം ഇത് നമ്മൾ എങ്ങോട്ടൊക്കെ കയറുന്നതെന്നറിയാമോ? ഇത് നമ്മൾ കയറുന്നത് പിശാചിന്റെ ടെറിട്ടറിയിലേക്ക് കയറും. എനിക്കെതിരെ വരുന്ന പ്രതികൂലങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടോ? എന്തുവാ കാണുന്നത്? ആ ടെറിട്ടറിയിലേക്ക് നിങ്ങളെ പുറയിലുള്ളൂ. എന്റെ ലീഡർ, നമ്മുടെ ലീഡർ യേശു കർത്താവ് എന്ന് പറഞ്ഞില്ല, നമ്മുടെ ലീഡർ ആരാ? ലീഡർ മുമ്പേ പോകുന്നുണ്ട്, ഞാൻ പുറകെ പോവുക, നിങ്ങൾ എന്റെ പുറകെ വരുന്നുള്ളൂ. ചിലര് ജോഷ്യം കാലയൂക്ക പോലെ എന്റെ കൂടെ നിൽക്കുന്നുണ്ട്, ബാക്കിയുള്ളവരെ കൂടെ നിൽക്കുന്ന പോലെ അവരങ്ങനെ അകലത്ത് നിൽക്കുക. അവർ കുഞ്ഞുങ്ങളാ, അവർക്ക് ഇതിനുള്ള ശക്തിയില്ല. ഞാൻ മുന്നോട്ടേക്ക് പോവാ. ഇന്ന് രാവിലെ ചില വ്യക്തികള് എന്നെ വിളിച്ച് ചില ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങളെ കുറിച്ച് അവരിങ്ങനെ പറഞ്ഞു, അവരിങ്ങനെ പറഞ്ഞു. ഞാൻ പറയും, ഐ ആം ബ്ലെസ്ഡ്, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഞാൻ അനുഗ്രഹീതനാണ്. കർത്താവ് എന്താ പറഞ്ഞേ? കർത്താവ് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, എന്റെ നാമത്തെ പ്രതി ഇതാ നിങ്ങളെ പഴിക്കുകയും ദുഷിച്ചു പറയുകയും എല്ലാ തിന്മകളും കളവായി പറയുകയും ചെയ്യുമ്പോ കരഞ്ഞോണ്ടിരിക്കാതെ സന്തോഷിച്ചാർക്കാനാവും, സന്തോഷിച്ചാർക്കാൻ. കാരണം നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലിയതാവും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, എന്നെ ഓർത്താരും ഭാരപ്പെടേണ്ട. കാരണം ശത്രുവിന്റെ ടെറിറ്ററിയിലേക്ക് കയറി പോവുക. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, എറണാകുളം ഡിസ്ട്രിക്റ്റിലെ ഒരു റോഡിനെ കുറിച്ച് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? സഹോദരൻ അയ്യപ്പൻ റോഡ്. ആ റോഡ് രണ്ടുവരിപ്പാതയേ ഉള്ളൂ. ആ രണ്ടുവരിപ്പാതയെ വലുതാക്കിയില്ലെങ്കിൽ വണ്ടികൾ വളരെ കുരുങ്ങും. അപ്പൊ ഞാൻ പ്രീ ഡിഗ്രിക്കോ പത്താം ക്ലാസ്സിലോ ഒമ്പതിലോ അങ്ങനെ പഠിക്കുമ്പോഴാണ് ആ സംഭവം. 1988-89 സംഭവങ്ങൾ, 80 മുതലുള്ള വിഷയമാണ്. ജനം ആ റോഡ് വിട്ടുകൊടുക്കുന്നില്ല. ഗവൺമെന്റ് അതിനെ വലുതാക്കണം ആഗ്രഹിക്കും, 4 വരിപ്പാതയാക്കണം. പക്ഷെ ജനം വിട്ടുകൊടുക്കുന്നില്ല. കാരണം ജനത്തിന്റെ പേര് രജിസ്റ്റർ ചെയ്യുന്ന സ്ഥലമാണ്. ഉടനെ ഗവൺമെന്റ് പലർക്കും പൈസ കൊടുത്തുതന്നാൽ പലരും പൈസ കൊടുക്കാൻ തയ്യാറല്ല. അവര് കേസിന് പോയി, ചിലര് കൊടി പിടിച്ചു, സമരം എടുത്തു. കാരണം അവർ ലാൻഡ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഇതേപോലെ തന്നെയാണ്, അത് ഫിസിക്കൽ ലാൻഡ് ആണെങ്കിൽ ഇപ്പോൾ ഗിയർ അപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ കയറുന്ന എങ്ങോട്ടേക്കാന്ന് അറിയാമോ? ദൈവം നമ്മളെ കയറ്റുന്ന എങ്ങോട്ടേക്കാന്ന് അറിയോ? സർവ്വലോകം ആരോഗ്യത കിടക്കണേ പിശാചിന്റെ കീഴിൽ. അത് വിസിബിൾ ലാൻഡ് ആണെങ്കിൽ ഇത് ഇൻവിസിബിൾ ലാൻഡ് ആണ്. ഈ ഇൻവിസിബിൾ ലാൻഡ് എവിടെയാണ്? മനുഷ്യ ഹൃദയങ്ങളിലാണ് കിടക്കുന്നത്. മനുഷ്യ ഹൃദയങ്ങളിൽ അദൃശ്യമായ ലാൻഡിലേക്കാണ് കയറുന്നത്. അദൃശ്യമായ ലാൻഡ് ഇപ്പൊ ആര് പിടിച്ചിട്ടിരിക്കുക? പിശാചി പിടിച്ചിട്ടിരിക്കുക. അപ്പൊ അവന്റെ ലാൻഡ് പിടിക്കാനാ കയറുന്നത്. അവൻ വെറുതെ ഇരിക്കുമോ? അവനും അവന്റെ ആളുകളും വെറുതെ ഇരിക്കുമോ? വെറുതെ ഇരിക്കത്തില്ല. മകൾ പേടിക്കണ്ട, ക്രിസ്തു നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ മുമ്പേ കയറിക്കോളാം, നിങ്ങൾ പുറകെ വന്നാ മതി. പുറകെ വന്നാ മതി. പൗലോസ് അപ്പോസ്തലൻ പോലെ പറഞ്ഞേ, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങൾ എന്റെ അനുകാരിയാവും. നിങ്ങൾ പുറകെ വന്നാ മതി, നോ പ്രോബ്ലം. ഹല്ലേലൂയ. വിഷയങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. കാരണം ദൈവത്തിന്റെ വചനം പറഞ്ഞു, നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ചെടി രക്തങ്ങളോടല്ല, ശങ്കറിനോടും അന്യക്കുട്ടിയോടൊന്നും അല്ല. അവരുടെയൊക്കെ പുറകിൽ അദൃശ്യ ശക്തിയുണ്ട്, അവരോടാണ് പോരാട്ടം. പിശാചിനോട്, അവന്റെ കിങ്ഡത്തോടാണ് പോരാട്ടം. ഇന്ന് സർവ്വലോകാരവാഴുന്ന പിശാചി വാഴുകയാണ്. സർവ്വലോകം ബൈബിൾ പറയുന്നു. ഹല്ലേലൂയ. അവനെയാണ് നമുക്ക് കീഴടക്കേണ്ടത്. അദൃശ്യനായ ശക്തിയെയാണ്, അദൃശ്യനായ കിങ്ഡത്തെയാണ്, അദൃശ്യമായ ആ വ്യക്തിത്വത്തെയാണ് നമുക്ക് കീഴടക്കേണ്ടത്. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ വചനം പറയുന്നത്, വെളിപ്പാട് 11:15 പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ലോകം ഇന്ന് വാഴുന്നത് പിശാചാണ്. പറയും 1 യോഹന്നാൻ 5:19, സർവ്വലോകം ദുഷ്ടതയിൽ കിടക്കുന്നു. എന്നാൽ അത് ഇന്ന് മാറണം, അത് മാറിയിട്ട് ആരുടെ കയ്യിലേക്ക് എത്തണം? ഇതാ വെളിപ്പാട് 11:15 കടന്നു വരുമ്പോ അവിടെ എഴുതിയിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഓ ലോർഡ് ഐ ലവ് യു. അവിടെ എടുത്ത് വായിച്ചേ,
7-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നു, അവൻ എന്നേക്കും വാഴും എന്ന് സ്വർഗത്തിൽ ഒരു മഹാഘോഷം ഉണ്ടായി.
ഇതാ ദൈവത്തിന്റെ വചനം പറയാണ്, 7-ാമത്തെ ദൂതൻ കാഹളം ഊതിയപ്പോ ലോകരാജ്യത്വം ക്രിസ്തുവിനും അവന്റെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായി തീർന്നു. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? രാജ്യം മാറുകയാണ്, കിങ്ഡം മാറുകയാണ്. പിശാചിന് അവന്റെ രാജ്യം, അവന്റെ ഭരണം പോവുകയാണ്. ഇതുകൊണ്ടാണ് ഇന്ന് അവൻ സഭയെ പല പല ടീച്ചിങ്ങിലോട്ട് ചിഹ്നമില്ലാതാക്കിയത്. ഇതുകൊണ്ടാണ് ഒരാവശ്യവും ഇല്ലാതെ ദൈവത്തിന്റെ വഴികൾ നേരായി പഠിപ്പിക്കുന്ന എന്റെ നേരെ ഇല്ല ക്രിസ്തുവിന്റെ നേരെ വന്നതുപോലെ വരുന്നത്. ക്രിസ്തുവിന് എന്ത് അനുഭവം ഉണ്ടായോ, പൗലോസിന് എന്ത് അനുഭവം ഉണ്ടായോ, ഇതേപോലെ തന്നെയാണ് ഇതാ ക്രിസ്തു യേശുവിൽ ഭയഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും. നിങ്ങൾ കഴിഞ്ഞ ദിവസം കേട്ടില്ലേ സെക്കൻഡ് തിമോത്തി അതിന്റെ രണ്ടാം അധ്യായം മൂന്നാം അധ്യായം 12 അവിടെ എന്താ എഴുതിയിരിക്കുന്നേ?
എന്നാൽ ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാം ഉപദ്രവം ഉണ്ടാകും.
ഭക്തിയോടെ ജീവിക്കാൻ മനസ്സുള്ള എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാകും. അതായത് ക്രിസ്തു എന്തിനു വേണ്ടി നിലനിന്നോ അതിനു വേണ്ടി കുഞ്ഞ നീ നിലനിന്നാൽ നിനക്ക് ഉപദ്രവം ഉണ്ടാകും. ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടുകൊണ്ട് മേൽക്കുമേൽ ദോഷത്തിന് മുതിർന്നു വന്നുകൊണ്ടേയിരിക്കും. കാരണം ഇതൊരു യുദ്ധമാണ്. ക്രിസ്തേശു ഇവിടെ വന്നിട്ട് എന്താ ചെയ്യുന്നത്? സാത്താന്റെ പ്രവൃത്തികളെ അഴിച്ചു അല്ലേ? സാത്താന്റെ പ്രവൃത്തികളെ അഴിച്ചു. സാത്താൻ എന്നാ പറഞ്ഞേ? ഇവരാണ് അവകാശം, ഇവനെ കൊന്നാൽ അവകാശം നമ്മുടേതാണ്. ഓ, ഇത് ആത്മാവിലുള്ളവർക്ക് വല്ല മനസ്സിലാവും, അക്ഷരം പിടിക്കുന്നവർക്ക് ഇതൊന്നും മനസ്സിലാക്കില്ല കേട്ടോ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതാ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഉപദ്രവം ഉണ്ടാകും. ക്രിസ്തു വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ട സഹിക്കാനുള്ള വരവ് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഇനിയുള്ള നമ്മളുടെ മുമ്പിലുള്ള വർഷം എന്ന് പറയുന്നത് ആ ഗിയറപ്പ് ആയതുകൊണ്ട് മനസ്സിലാക്കിക്കൊള്ളണം എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. നമ്മൾ ഇതാ ആ റിവേഴ്സിൽ നിന്ന് ഇതാ നേരത്തെ റിവേഴ്സിൽ കിടക്കുമായിരുന്നു. ദൈവം വെച്ച വ്യവസ്ഥയിലെ ഫോർവേഡിലേക്കല്ല, കിങ്ഡം വ്യവസ്ഥയിലല്ല പോയത്, ലോക വ്യവസ്ഥയിലാണ് പോയത്. റിവേഴ്സിൽ കിടക്കുമായിരുന്നു. അതാ 2019 വന്നപ്പോ ദൈവത്തിന്റെ അധികാരം വർദ്ധിക്കാൻ തുടങ്ങി. റിവേഴ്സിൽ നിന്ന് ആ ഒരു ന്യൂട്രൽ ലെവലിലേക്ക് ഇട്ടു. നിങ്ങൾ ആ ഗിയർ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ ഞാൻ നോക്കട്ടെ. ഓ ഫാദറെ, താങ്ക് യു. ഓ ലോർഡ്, ഐ ലവ് യു. ഫാദറെ, താങ്ക് യു. സഹോദരങ്ങളെ, ഈ ഗിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം റിവേഴ്സ്, വണ്ടി മുമ്പോട്ടേക്ക് പോകേണ്ട വണ്ടി പുറകിലേക്ക് പോകാനാണ് ഈ റിവേഴ്സ് ഗിയർ ഇടുന്നത്. എന്നാൽ ഈ റിവേഴ്സിൽ നിന്ന് ദൈവരാജ്യ സുവിശേഷത്തിലൂടെ ഇതാ കഴിഞ്ഞ 2020 നമ്മൾ ന്യൂട്രൽ എന്ന പൊസിഷനിലായിരുന്നു. ഈ കാണുന്ന പൊസിഷനിലായിരുന്നു, ഒരു ഗിയറിലും ഇല്ലാത്തൊരു പൊസിഷനിലായിരുന്നു. അപ്പോ റിവേഴ്സിലേക്കല്ല പോകുന്നത്, ഇവിടെ കിടക്കുക. ഇവിടെ കിടക്കുക എന്ന് വെച്ചാൽ രണ്ടിന്റെ ഇടയിൽ കിടക്കുക. ലോകം ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ കണ്ടില്ലേ? ദൈവം ഇതാ തന്റെ ഒരു പ്രവൃത്തി അയച്ചു. ലോകത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല, ഇവരുടെ സയൻസിനോ ഇവരുടെ കാര്യത്തിനൊന്നും ചെയ്യാൻ പറ്റാതെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് രാജ്യങ്ങൾ പലതും ചെയ്യും. പക്ഷേ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ദൈവത്തിന്റെ അധികാരം അതിന്റെ മുകളിൽ നിന്നുകൊണ്ടെങ്കിൽ ആ ഒരു വർഷം ഇതാ അങ്ങനെ കഴിഞ്ഞു. ഇനി അടുത്തത് ദൈവരാജ്യ സുവിശേഷം ജനത്തിന്റെ ഉള്ളിൽ ക്രിയ ചെയ്ത് അവര് തുടർന്ന് അവരല്ല ഇനി ജീവിക്കാൻ പോകുന്നു, പകരം അവർ യേശുവിനെ അനുഗമിക്കുന്നതോടെ അവരിൽ നിന്ന് അവർ മാറി ഇതാ ദൈവം അവരിലൂടെ ജീവിക്കാൻ തുടങ്ങി. അതിന്റെ അളവ് ഓരോ വർഷങ്ങൾ, ഓരോ ദിവസങ്ങൾ, ോരോ മാസങ്ങൾ, ഓരോ വർഷവും കഴിയും തോറും ശക്തിപ്പെട്ടുകൊണ്ടേയിരിക്കും. ദൈവത്തിന്റെ ശക്തി ഈ ഭൂമിയിലേക്ക് പ്രവഹിച്ചുകൊണ്ടേയിരിക്കും. ശക്തി പ്രവഹിക്കും തോറും അധികാരികൾക്കൊന്നും, ഈ ലോകത്തിന്റെ അധികാരികൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കടന്നു വരും. ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കടന്നു വന്നിട്ട് ഇതാ കഴിഞ്ഞ കോവിഡ് കാലത്ത് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ലോകരാജ്യങ്ങൾ കടന്നു വരും. എന്നാൽ അതിന്റെ അളവ് അതിന്റെ ശക്തി ഇനി വർദ്ധിക്കാൻ പോവുകയാണ്. വെളിപ്പാട് ആറാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ നമുക്ക് കാണാം, ഇതാ അതിന്റെ 15 മുതൽ താഴേക്ക് വായിക്കുമ്പോ ഈ ലോകത്തിലെ ഭരണാധികാരികൾ ഗവൺമെന്റുകൾ അവർക്കൊന്നും ചെയ്യാൻ കഴിയാതെ ജനത്തെ സംരക്ഷിക്കേണ്ടവർ അവർ പാറ അന്വേഷിച്ചാണ് ഒളിക്കാനായി. ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ ജനത്തെ സംരക്ഷിക്കേണ്ടവർ ജനത്തെ സംരക്ഷിക്കുന്നതിന് പകരം അവർക്ക് എവിടെയെങ്കിലും ഒളിച്ചിരിക്കാനുള്ള സ്ഥലമുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുക. ഇനി വരാൻ പോകുന്ന കാലത്ത് ദൈവരാജ്യത്തിന്റെ ശക്തി വർദ്ധിക്കുന്നു സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് എഴുതിയിരിക്കുന്നത്. വെളിപ്പെടാറുണ്ട് 15.
ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകലദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചും കൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവിൻ, സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണം കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പിൻ, അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്ക് നിൽപ്പാൻ കഴിയും എന്ന് പറഞ്ഞു.
ശ്രദ്ധിച്ചാട്ടെ, ഇവിടെ പറയുന്ന ഒരു കാര്യം ആരൊക്കെയാണെന്നറിയാമോ? ഗവൺമെന്റാണ്, ലോക ഗവൺമെന്റാണ്, ഭൂമിയിലെ രാജാക്കന്മാർ, മഹത്തുക്കൾ, സഹസ്രാധിപന്മാർ, ധനവാന്മാർ, ബലവാന്മാർ, ഇവരൊക്കെ ആരാ? ഭരണാധികാരികളാണ്. പിന്നെ സകല ദാസനും സ്വതന്ത്രനും എന്തന്വേഷിച്ചു നടക്കുക? ഗുഹ അന്വേഷിച്ചു നടക്കുക. ജനത്തെ സംരക്ഷിക്കേണ്ടവരും സകലരും ഗുഹ അന്വേഷിച്ചെടുക്കുക. ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവീൻ. കാരണം ഇനി അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ആരുടെ രാജ്യം, ആരുടെ ഭരണം കയറി വരാൻ പോണേ? ഗിയറപ്പ്, ദൈവരാജ്യം ഗിയറപ്പ് ചെയ്യുകയാണ്. നേരത്തെ റിവേഴ്സ് പോയിക്കൊണ്ടിരുന്നതാണ്. എന്നാൽ ഇനിയുള്ള കാലങ്ങളിൽ ദൈവരാജ്യം അതിന്റെ ശക്തിയോടുകൂടെ തന്റെ മക്കളിലൂടെ ഇവിടെ വെളിപ്പെടാൻ പോവുകയാണ്. തന്റെ മക്കളിലൂടെ ഇവിടെ വെളിപ്പെടാൻ പോകുക. ഇതാ യേശു പറഞ്ഞ്, ഇതാ അന്ന് 2000 വർഷം മുമ്പ് യേശു ഒരാള് ജനത്തിൽ പിതാവിനെ വെളിപ്പെടുത്തി. യേശു പറഞ്ഞു, ഞാൻ പിതാവിന്റെ അടുക്കലേക്ക് പോവുകയാണ്, ഞാൻ ചെയ്തതിലും വലിയ ലാർജ് സ്കെയിലിൽ നിങ്ങൾ ഇനി പ്രവർത്തിക്കാൻ പോവുകയാണ്. ഞാൻ ചെയ്തതിലും വലിയ പ്രവൃത്തി നിങ്ങൾ പ്രവർത്തിക്കാൻ പോവുകയാണ്. ഞാൻ ഒരാളായിരുന്നു ജഡത്തിൽ ദൈവത്തെ വെളിപ്പെടുത്തിയതെങ്കിൽ നിങ്ങൾ അനേകം മക്കൾ ജഡത്തിൽ ആ പിതാവിനെ വെളിപ്പെടുത്തുവാനായിട്ട് പോവുകയാ. അതുവഴി ഞാൻ കാൽവരിക്രൂശിൽ യാഗമായി, എങ്കിലും എന്ത് സമയം എന്റെ പാരഫ്രേസിൽ പറയാ, ഞാൻ കാൽവരിക്രൂശിൽ യാഗമായി എങ്കിലും പിശാചിന്റെ ഭരണം ഇവിടെ നിന്ന് മാറ്റുവാൻ കഴിഞ്ഞില്ല, അവനെ ഞാൻ തോൽപ്പിച്ചു. എന്നാൽ നിങ്ങൾ ഒരുമിച്ച് ദൈവത്തെ ഭൂമിയിലേക്ക് വെളിപ്പെടുത്തുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാമോ? പിശാചിന്റെ ഭരണം ഈ പ്ലാനറ്റിൽ നിന്ന് എന്നേക്കും എടുത്തു. യേശു ക്രിസ്തു കാൽവരിക്രൂശിൽ യാഗമായി പിശാചിനെ തോൽപ്പിച്ചു. പക്ഷെ വീണ്ടും ഇന്ന് സർവ്വലോകവും വാഴുന്നതാരാ? പിശാചി തന്നെ. പക്ഷേ കർത്താവോചനം പറയുന്നു, സമാധാനത്തിന് ദൈവമോ? ദൈവമാണ്, ദൈവമാണ് അകത്ത് വസിക്കുന്നത്. വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി ചതച്ചു, അവന്റെ ഗവൺമെന്റ് തന്നെ എടുത്തിട്ടാണ്. ഇത് യേശു പറഞ്ഞേ, ഞാൻ പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നുണ്ട്, ഞാൻ ചെയ്തതിലും വലിയ ലാർജർ സ്കെയിൽ പ്രവൃത്തി നിങ്ങൾ ചെയ്യും. ഇന്നും യേശു തലയായി നമ്മുടെ നിന്നുകൊണ്ട് ആ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കുക. പ്രിയ സഹോദരങ്ങളെ, നമ്മളല്ല അത് ചെയ്യുന്നത്, നമ്മളിലൂടെ ദൈവം അത് ചെയ്തെടുക്കുക. അതുകൊണ്ടാ റോമ 14:20 പറയുന്നത്, സമാധാനത്തിന്റെ ദൈവമോ? വേഗ ദൈവമാണ് അത് ചെയ്യുന്നത്. വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി ചതച്ചുകളെ. യേശുവിലൂടെ പിതാവ് പ്രവർത്തിച്ചു. യേശു പ്രവർത്തിക്കാന്ന് ചിന്തിച്ചു, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റണമേ. പക്ഷെ യേശു തന്റെ സ്വയത്തെ തോൽപ്പിച്ചു, തന്റെ സ്വയത്തെ തോൽപ്പിച്ചു. എങ്കിലും എന്റെ ഇഷ്ടമല്ല, അങ്ങനെ ഇഷ്ടം നിറവേറട്ടെ. യേശുവിന്റെ ജനത്തിലൂടെ അന്ന് ദൈവം വെളിപ്പെട്ടു, പിശാച് പരാജയപ്പെട്ടു. പ്രിയ സഹോദരങ്ങളെ, ഇതേപോലെ നമ്മുടെ ജനത്തിലൂടെയും ഇന്ന് ക്രിസ്തു വെളിപ്പെടണം. ഏത് ക്രിസ്തു? ദൈവം തലയായ ക്രിസ്തു നമ്മളോട് വെളിപ്പെടുമ്പോ നമ്മളുടെ ദൈവം വെളിപ്പെടും, പിശാച് പരാജയപ്പെടും. ഇതാണ് റോമ 16:20, സമാധാനത്തിലും വേഗത്തിൽ സാത്താനങ്ങളുടെ കാലിക്കിണക്കി ചതച്ചു. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഇനി നമ്മുടെ മുമ്പിൽ കാണുവാൻ പോകുന്ന വർഷങ്ങൾ ദൈവം നമ്മളിലൂടെ നമ്മുടെ ജഡത്തിലൂടെ വെളിപ്പെടുന്ന വർഷങ്ങളാണ്, പിശാച് പരാജയപ്പെടുന്ന വർഷങ്ങളാണ്. ഇതിന്റെ ഇന്റൻസിറ്റി ഓരോ നിമിഷവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മൾ പ്രവർത്തിക്കുമ്പോഴല്ല പിശാച് തോൽക്കുന്നത്, നമ്മളിലൂടെ ദൈവം പ്രവർത്തിക്കുമ്പോഴാണ് പിശാച് പരാജയപ്പെടുന്നത്. നമ്മളല്ല പിശാചിനേക്കാൾ വലിയവൻ, നമ്മുടെ ഉള്ളിലുള്ളവനാണ് പിശാചിനേക്കാൾ, ലോകത്തുള്ളവനേക്കാൾ വലിയ. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക, ഈ ഒരു കാഴ്ച നമ്മുടെ ജീവിതത്തിൽ കാണുക. ഇതാ നേരത്തെ റിവേഴ്സ് ആയിരുന്നു, 2020 ഇതാ ന്യൂട്രലിലേക്ക് വന്നു, ഇനി ഇതാ ദൈവത്തിന്റെ രാജ്യത്തിന്റെ ശക്തി വർദ്ധിക്കാൻ പോവുകയാണ് നമ്മളിലൂടെ ഈ ലോകത്തിലേക്ക്. 1, 2, 3 ആ എന്നതുപോലെ ആ ശക്തി നമ്മളിലൂടെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. പിശാച് പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കും, പിശാച് പരാജയപ്പെടും. അങ്ങനെ പിശാച് പരാജയപ്പെടുന്നത് എങ്ങനെയാണ്, ഒരൊറ്റ ചോദ്യം കൂടി ഉണ്ടെങ്കിൽ അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. എവിടെ വെച്ചാണ് പരാജയപ്പെടുന്നത്, എപ്പോഴാണ് ഭരണം മാറുന്നത്? ഇതാണ് വെളിപ്പാട് 12 പറയുന്നത്, എന്റെ 10-11 വാക്യത്തിൽ പറയുന്നത്. പിശാചിന്റെ ഭരണം തീർന്നു. എപ്പോഴാ തീർന്നത്? ആവറാവനെ ആര്? ഞാനും നിങ്ങളും. പിശാചിനെ കുഞ്ഞാൻ രക്തത്താലും തങ്ങളുടെ സാക്ഷ്യവചനത്താലും അവനെ തോൽപ്പിച്ചു. എന്താണ് സാക്ഷ്യവചനം? ഇതാ ദൈവം, സാക്ഷ്യവചനം എന്ന് പറയുന്നത് ദൈവം നമ്മളിലൂടെ ഈ ഭൂമിയിൽ ജീവിച്ചു. വചനം നമ്മളിലൂടെ ഭൂമിയിൽ ജീവിച്ചു, വചനം നമ്മളിലൂടെ വെളിപ്പെട്ടു. ഇതാണ് സാക്ഷ്യവചനം. സാധാരണ വചനം വെളിപ്പെടുത്തില്ല, നമ്മളെ വെളിപ്പെടുത്തും അല്ലേ? വചനം വെളിപ്പെടില്ല, നമ്മളെ വെളിപ്പെടുക, നമ്മുടെ സ്വയം വെളിപ്പെടുത്തേ. ദൈവം നമ്മളിലൂടെ, വചനം നമ്മളിലൂടെ വെളിപ്പെടണം. ദൈവത്തിന്റെ ചിന്തകൾ നമ്മളിലൂടെ വെളിപ്പെടണം. ദൈവം ക്രിസ്തുവിൽ വസിച്ച് ക്രിസ്തുവിലൂടെ വെളിപ്പെട്ടതുപോലെ നമ്മളിലൂടെ വെളിപ്പെടുമ്പോഴാണ് ദൈവപുത്രന്മാരുടെ വെളിപ്പാട്. പിശാച് പറയുന്നത് അവന്റെ വാദം, ദൈവപുത്രന്മാർ വെളിപ്പെടുവാൻ സമ്മതിക്കത്തില്ല. ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവുമുള്ള ദൈവപുത്രന്മാർ വെളിപ്പെടാൻ സമ്മതിക്കത്തില്ല. എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണത്തിന്റെ ശുദ്ധീകരണത്തിലൂടെ ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവും നമ്മൾ കടന്നു വരികയും അങ്ങനെ നമ്മൾ ദൈവത്തിന്റെ ഒരു ആലയമായി പൂർണ്ണമായി വെളിപ്പെടുകയും ദൈവം നമ്മളോട് വെളിപ്പെടുകയും പിശാച് അതിലൂടെ പരാജയപ്പെടുകയും ചെയ്യും. അങ്ങനെ എങ്ങനെയാ പിശാച് പരാജയപ്പെടുന്നത്? വാക്യം വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. വാക്യം വായിച്ച് വെളിപ്പെടുക 12:10-11.
അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല.
സഹോദരങ്ങളെ ശ്രദ്ധിച്ചേ, സഹോദരങ്ങളെ ശ്രദ്ധിച്ചേ, എന്തുകൊണ്ട് യേശു ജയിക്ക് 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 നമ്മളോട് പറയുന്നത്? ആരെ ജയിക്കാനാ യേശു പറയുന്നത്? അവിടെ എഴുതിയിട്ടുണ്ട്, അവർ അവനെ, അതായത് പിശാചിനെ കുഞ്ഞാൻ രക്ത ഹേതുവായിട്ട് തങ്ങളുടെ സാക്ഷ്യ വചനം ഹേതുവായിട്ട്. വചനം അവരുടെ ജീവിതത്തിലൂടെ സാക്ഷ്യമായെന്ന്, ദൈവം അവരുടെ ജീവിതത്തിലൂടെ വെളിപ്പെട്ടെന്ന്. അപ്പൊ എപ്പോഴാ പിശാച് നോക്കുന്നേ? പറ എപ്പോഴാ പിശാച് നോക്കുന്നേ? ഒന്ന്, യേശുവിന്റെ രക്തത്താൽ നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ. രണ്ട്, നമ്മളുടെ ജീവിതത്തിലൂടെ വചനം, ദൈവത്തിന്റെ വചനം വെളിപ്പെടും. വചന സാക്ഷ്യമാകുമ്പോൾ ആര് തോക്കും? വചന സാക്ഷ്യമാകുമ്പോൾ പിശാച് തോക്കും. നമ്മൾ ജയിക്കും. ജയിക്കണോ? ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ, ജയിക്കുന്ന ദൈവത്തിന്റെ മകൻ. അപ്പൊ എന്ത് പോകും? പിശാചിന്റെ ഭരണം പോകും. ശ്രദ്ധിച്ച് അവിടെ എഴുതിയിരിക്കുകയാണ്, അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ ഭരണം തുടങ്ങി എന്നാ വേണം? നമ്മൾ വോട്ട് ചെയ്താൽ മതിയോ? അല്ല, നമ്മൾ ജയിക്കണം. നമ്മൾ വോട്ട് ചെയ്താൽ പോരാ, നമ്മൾ ജയിക്കണം. അപ്പൊ നമ്മൾ ജയിക്കുന്നത് എങ്ങനെയാ? നമ്മൾ ദൈവത്തെ നമ്മിലൂടെ ജനത്തിലൂടെ വെളിപ്പെടുത്തുക. ദൈവത്തെ നമ്മുടെ ജനത്തിലൂടെ വെളിപ്പെടുത്തുമ്പോൾ നമ്മൾ ജയിക്കും. നമ്മൾ ജയിച്ചാൽ പിശാചിന്റെ ഭരണം മാറും, ദൈവത്തിന്റെ ഭരണം ആരംഭിക്കും. എവിടെ? ഭൂമിയിൽ, ലോകത്തിൽ ദൈവത്തിന്റെ ഭരണം. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ തലയിൽ കിരീടം വരും. ഈ 12 അധ്യായത്തിൽ ക്രിസ്തുവിന്റെ തലയിൽ കിരീടം കാണാം. കാരണം എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ ആധിപത്യം, ക്രിസ്തുവിന്റെ ആധിപത്യം ആരംഭിച്ചിരിക്കുന്നു. കാരണം പിശാചിനെ ദൈവമക്കൾ പരാജയപ്പെടും. ഇനിയുള്ള കാലങ്ങൾ അതിനുള്ളതാ. ദൈവം നമ്മളിലൂടെ പിശാചിനെ പരാജയപ്പെടുത്തി മുന്നോട്ടേക്ക്. എങ്ങനെ പരാജയപ്പെടുന്നു? നമ്മുടെ സ്വരത്തിന്റെ ശക്തി കൊണ്ടല്ല, നമ്മുടെ വാക്കിന്റെ മിടുക്ക് കൊണ്ടല്ല, നമ്മൾ എബ്രായ ഭാഷയും ഗ്രീക്ക് ഭാഷയും പഠിച്ചത് കൊണ്ടല്ല, പകരം ദൈവം നമ്മളിലൂടെ വെളിപ്പെടുത്തുന്നു. അതിനെന്ത് ചെയ്യണം? ഞാനും നിങ്ങൾ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ നാൾതോറും തന്റെ ക്രൂശെടുത്ത് തന്നെത്താൻ തിരിച്ച് തന്റെ ക്രൂശെടുത്ത് യേശുവിനെ അനുഗമിക്കാൻ നാം തയ്യാറാകണം. സ്വയത്തെ വെടിയണം, മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണണം. ആരോട് കലഹിക്കാൻ പോകുന്നു, കലഹിക്കാൻ പോകുന്നു നിങ്ങൾ വിട്ടുമാറും. എല്ലാ ശത്രുവിനെ സ്നേഹിക്കണം, അവരെ അനുഗ്രഹിക്കണം, ഒരിക്കലും ശപിക്കരുത്. അനുഗ്രഹമല്ലാതെ മറ്റൊന്നും പറയരുത്. പ്രിയ സഹോദരങ്ങളെ, ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കീപ്പ് ചെയ്യുക. നമ്മളോട് ചോദ്യം ചോദിക്കുന്നവരുടെ മുമ്പിൽ ദൈവത്തിന്റെ വചനം തുറന്നു കാണിക്കുക. അതിലും തർക്കിക്കാൻ വന്നാൽ ഇതാ പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിനക്ക് ഇഷ്ടമുള്ള നീ എടുത്താൽ ബൈബിളിൽ ദൈവം എന്തൊക്കെ വെച്ചിരിക്കുന്നു എന്നെ സംബന്ധിച്ച് അതെല്ലാം ആമേൻ ആമേൻ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഒരുമിച്ച് ഇതാ ഇയർ 1, ഇയർ 2, ഇയർ 3, ഇയർ 4, ഇയർ 5, ഇയർ 6, ഓരോരുത്തർക്കും ഇതാ ദൈവത്തെ ഈ ഭൂമിയിലേക്ക് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇനിയുള്ള കാലങ്ങൾ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം, ദൈവകരങ്ങൾ സമർപ്പിക്കാം. ഇനി പുറകിലേക്കില്ല, മുൻപോട്ടേക്കേ ഉള്ളൂ. ഈ യാത്രയുടെ അവസാനം എന്താ സംഭവിക്കണമെന്ന് അറിയാവും? ഈ യാത്രയുടെ അവസാനം സംഭവിക്കുന്ന കാര്യമാണ് പ്രിയ സഹോദരങ്ങളെ, ആ ദൈവത്തിന്റെ ഭരണം നമ്മിലൂടെ ഭൂമിയിലേക്ക് കടന്നു വന്നു. ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം വെളിപ്പാട് 19:6, അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്, ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. ഈ ഇതിന്റെ അവസാനം വരുന്നത് ദൈവം രാജ്യത്വം ഏൽക്കുകയാണ്. ഇതാണ് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങനെ ആ മഹത്വപരണമേ, എങ്ങനെ അങ്ങയുടെ രാജ്യം വരണം? എവിടെ? ഭൂമി. ഇതാണ് ഈ ഗിയറപ്പിന്റെ അവസാനം വന്ന് നിൽക്കുന്നത്. ദൈവത്തിന്റെ രാജ്യം ഇതാ ഈ ഭൂമിയിൽ സ്ഥാപിതമാവുകയാണ്. അതിനു മുമ്പ് ഇപ്പോൾ നടക്കുന്നത്, ഗിയറപ്പിൽ നടക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാപിതമാവുകയാണ്. നമ്മുടെ ഹൃദയം എന്ന ലാൻഡ് പിടിച്ചിരിക്കുകയാണ്. എന്നാൽ അതിന്റെ അവസാനം ഹൃദയം എന്ന ലാൻഡിൽ മാത്രമല്ല, ഈ ഭൂമിയിലേക്കും ആ ദൈവരാജ്യം കടന്നു വരികയാണ്. യേശു ക്രിസ്തു ജെറുസലേം തലസ്ഥാനമാക്കി ഭരണം തുടങ്ങുകയായി. ഇതാ ഇതിനു വേണ്ടി നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് എത്തിക്കാം. ഒരു ഗിയർ അപ്പിന് വേണ്ടി ട്രാൻസിഷൻ കഴിഞ്ഞു, ന്യൂട്രൽ പോയിന്റ് കഴിഞ്ഞു, ഗിയർ അപ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുക, ഗിയർ അപ്പിലേക്ക് പ്രവേശിക്കുക. ഹല്ലേലൂയ, ദൈവകരങ്ങളിലേക്ക്. എന്റെ കർത്താവേ, ഇനി ഞാൻ എന്നെ വെളിപ്പെടുത്താനല്ല അങ്ങേ വെളിപ്പെടുത്തുവാൻ, എന്നെ അറിയിക്കുവാനല്ല അങ്ങേ അറിയിക്കുവാൻ, എന്നെ തന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ദൈവകരങ്ങളിലേക്ക് ഓരോരുത്തരെ ഏൽപ്പിച്ചാണ്, ദൈവകരങ്ങളിലേക്ക് ഓരോരുത്തരെ ഏൽപ്പിച്ചാണ്. The year of gear up, the years of gear up. Oh Lord, I love you. അതിവേഗം ദൈവം നമ്മളിലൂടെ വെളിപ്പെടുവാൻ, അതിവേഗം ദൈവശക്തി ലോകത്തിലേക്ക് വ്യാപരിപ്പാൻ ദൈവം തീരുമാനിച്ച് നിശ്ചയിച്ചിരിക്കുന്നു. അതില് നമുക്കും പങ്കുള്ളത് കൊണ്ടാണ് നമ്മളെ ഈ സന്ദേശത്തിന്റെ പരിധിയിലേക്ക് ദൈവം കൊണ്ടുവന്നത്. വെറുതെ ആരെയും ദൈവം ഒന്നും കേൾപ്പിക്കുന്നു. ദൈവത്തോട് പറഞ്ഞാലേ അങ്ങ് തന്ന ചിന്തയ്ക്ക് മുമ്പിൽ എന്നെ ഞാൻ ഏൽപ്പിക്കും. റിവേഴ്സ് പോയിക്കൊണ്ടിരുന്ന ദൈവം വെച്ച വ്യവസ്ഥയ്ക്ക് വിപരീതമായി പോയിക്കൊണ്ടിരുന്ന ലോകം അതിനെ നേരെയാക്കുവാൻ ക്രിസ്തുവും പൗലോസിനെ പോലെയുള്ള ദൈവദാസൻ എന്നാൽ അവർ പോയ ഉടനെ കൊടിയ ചെന്നായ്ക്കൾ വന്ന് വീണ്ടും ദൈവം വെച്ച വ്യവസ്ഥയ്ക്ക് വിപരീതമായി റിവേഴ്സിലേക്ക് ലോകത്തെ കൊണ്ടുപോയി. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ, 5:24 പറയുന്നത് പോലെ, അന്ത്യകാലത്ത് രാജത്വത്തിന്റെ സുവിശേഷ സകല സൃഷ്ടികൾക്ക് സാക്ഷ്യമായി പ്രഖ്യാപിക്കപ്പെടും. അതിപ്പോൾ നടക്കപ്പെട്ടിരിക്കുന്നു ലോകത്തിലെ വിവിധ ഭാഗങ്ങൾ ദൈവത്തിന്റെ അനുസരണമുള്ള ദാസന്മാരുടെ മക്കളിലൂടെ. എന്നാൽ കാലസമ്പൂർണതയിൽ ദൈവത്തിന്റെ പ്രൊജക്ട് നിറവേറുവാൻ തക്കവണ്ണം. ദ ഇയർ ഓഫ് ട്രാൻസിഷൻ ദൈവം അനുവദിച്ചു. റിവേഴ്സ് പീരീഡ് മാറി ഒരു ഫോർവേഡിലേക്ക്, ദൈവം വെച്ച അവസ്ഥയിലേക്ക് ഈ പ്ലാനറ്റ് പോവുകയാണ്, ഈ ലോകം പോവുകയാണ്. ഒരു ശക്തിക്കും തടയുവാൻ കഴിയുകയില്ല. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അത് വൈകിയാലും നീ കാത്തിരിക്കും, അത് വരും നിശ്ചയം. ദൈവപ്രവൃത്തിയെ തടയുവാൻ ഒരു ശക്തിക്ക് കഴിയുകയില്ല. തടയുന്നത് പിശാചാണെങ്കിലും മനുഷ്യനാണെങ്കിലും ആ കല്ലിൽ വീഴുന്ന യാവനും തകർന്നു പോകും. ആ കല്ലാരുടെയെങ്കിലും മേൽ വീണാൽ അവനും തകർന്നു പോകും. നിലം തൊടാതെ ഒരു കല്ല് ഉയരത്തിൽ നിന്ന് കടന്നു വന്നു. ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ലോകരാഷ്ട്രങ്ങളെ പ്രതിദാനം ചെയ്യുന്ന ബിംബത്തെ തകർത്ത് പൊടിയാക്കി കാറ്റിൽ പറത്തിയത് നമ്മുടെ മുമ്പിൽ തൊട്ട് നടക്കാൻ പോകുന്ന ആ ദൈവ പ്രവൃത്തിയുടെ ഒരു പ്രവചന നിവൃത്തിയാണ്. ആ കല്ലൊരു ചെറുകല്ലായിരുന്നു, ആ കല്ല് വളർന്നു ഒരു ഗിയർ അപ്പ് എന്നതുപോലെ, അതൊരു പർവ്വതമായി മാറി. അവിടെ കൊണ്ട് അവസാനിച്ചില്ല, അടുത്ത ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് പോലെ ആ പർവ്വതം വീണ്ടും വളർന്നു, സർവഭൂമിയും നിറഞ്ഞു. അതത്രേ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും രാജ്യം. മുമ്പേ നീ ദൈവരാജ്യം അന്വേഷിക്കേ എന്ന് പറഞ്ഞ ക്രിസ്തു നമുക്ക് നല്ലൊരു മാതൃകയായി നമുക്ക് മുമ്പേ നടന്നു. ആ ക്രിസ്തുവിന്റെ പുറകെ നടപ്പാൻ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ദൈവത്തിന്റെ രാജ്യം തന്റെ ആധിപത്യം ഭൂമിയിലേക്ക് എടുക്കുവാൻ പോവുകയാണ്. ദൈവത്തിന്റെ പുത്രന്മാർ നമ്മളോട് വെളിപ്പെടുന്നതിനനുസരിച്ച് അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോൾ തങ്ങളുടെ പ്രാണനെ പോലും സ്നേഹിക്കാതെ ക്രിസ്തുവിന് വേണ്ടി പ്രാണൻ കളയുവാൻ തയ്യാറുള്ള ഒരു കൂട്ടം ജനത്തെ ദൈവം ഒരുക്കിയിരിക്കുന്നത്. ആ ഒരുക്കത്തിൽ മകനെ മകളെ നീ ഉണ്ടാകണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. പത്രോസിനെ പോലെ വീറും വാശിയോടുകൂടെ നിന്നോടുകൂടി മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ല എന്ന് പറഞ്ഞിട്ട് സമയം വരുമ്പോൾ തള്ളിപ്പറയുന്നൊരു വിശ്വാസമായി മാത്രം നമ്മുടെ വിശ്വാസം അധംപതിച്ചു പോകാതെ യേശുവിനെ അനുഗമിച്ച അകത്തെ മനുഷ്യൻ ബലപ്പെട്ട ആത്മാവിൽ വളർന്ന പത്രോസ് കർത്താവിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായതുപോലെ ഞാനും നിങ്ങളും അതിന് തക്കവണ്ണം ഒരുക്കത്തിനായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. കർത്താവേ, ആ ഗിയറപ്പിൽ എന്നെയും കൂടെ ചേർക്കണം. ഓ കർത്താവ് തിരിച്ചു ചോദിക്കുന്നു, മോനെ മോളെ എന്നെ അനുഗമിക്കാൻ നീ തയ്യാറാണ്? സഹനത്തിന്റെ പാതയിൽ മുന്നോട്ടേക്ക് പോരാൻ നീ തയ്യാറാണോ? ചിലര് പറയുന്നു ഞാൻ തയ്യാറാണ്. താങ്ക് യു അപ്പ. ഓ ലോർഡ്, ഐ ലവ് യു. ക്രിസ്തുയേശുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവനോട് കഷ്ട സഹിക്കാനുള്ള വരം കൂടി നൽകിയിരിക്കുന്നു. താങ്ക് യു അപ്പ. ഈ ജനത്തെ അങ്ങനെ നാമത്തിൽ അങ്ങ് സമർപ്പിച്ച മക്കളെ അങ്ങ് അറിയുന്നല്ലോ, ഇവരെ ഹൃദയങ്ങളെ അങ്ങ് കാണുന്നല്ലോ അപ്പ. അങ്ങ് തന്ന വചനത്തിനായി നന്ദി പറഞ്ഞു. ഓ ഈ വചനത്തിലൂടെ അങ്ങ് റിലീസ് ചെയ്ത ദൈവകൃപയ്ക്കായി നന്ദി പറഞ്ഞു. ഈ വചനത്തിലൂടെ അങ്ങ് ലോകത്തോട് ഇടപെട്ടതിനായി നന്ദി പറഞ്ഞു. ഈ വചനത്തിലൂടെ അങ്ങയുടെ മക്കളായി ഞങ്ങൾക്ക് തന്ന പ്രകാശത്തിന് നന്ദി പറയും. അടുത്തത് ലോകത്തിൽ എന്ത് സംഭവിക്കാൻ പോകുന്നുവെന്നും ദൈവരാജ്യം ഈ ലോകത്തിന്റെ ആധിപത്യം ഏറ്റെടുക്കാൻ പോകുന്നുവെന്നും അത് ദൈവം മക്കളിലൂടെ ദൈവം വെളിപ്പെടുന്നതിനനുസരിച്ചാണ് എന്നും ദൈവം മക്കളിലൂടെ ദൈവം വെളിപ്പെടുന്നതിനനുസരിച്ച് ദൈവത്തിന്റെ തക്ക സമയത്ത് ദൈവം കാര്യം നിവർത്തിക്കുന്നുവെന്നും ഒരുവൻ അതിന് തയ്യാറായില്ല എങ്കിൽ അവന്റെ കിരീടം നഷ്ടപ്പെടുമെന്നും മറ്റൊരുവിനെ ദൈവം ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുമെന്നും നിനക്കുള്ളത് ആരും എടുക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. തക്ക സമയത്ത് കാര്യം നിവർത്തിക്കുന്ന അങ്ങയുടെ മുമ്പിലേക്ക് ഞങ്ങൾ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. പിതാവേ, ഞങ്ങൾ ജയിക്കുക അല്ല, അങ്ങ് ഞങ്ങളെ ജയിപ്പിക്കുകയാണ്. ഞങ്ങളെങ്കിൽ ആശ്രയിക്കുന്നു അങ്ങയുടെ കൃപയിൽ. ക്രിസ്തുവേ, ഞങ്ങളെങ്കിൽ ആശ്രയിക്കുന്നു അങ്ങയുടെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിക്കുന്ന പിതാവേ. അങ്ങ് ഞങ്ങൾക്ക് തന്ന വചനത്തിനായി നന്ദി പറയുന്നു. ആ വചനം നിവർത്തീകരിക്കുവാൻ ഈ മക്കൾക്ക് അങ്ങയുടെ കൃപ കൊടുത്താണ്, ഞങ്ങൾക്ക് അങ്ങയുടെ കൃപ നൽകിയാണ് കർത്താവേ. ഈ വചനത്തിന്റെ അക്ഷരത്തിന്റെ ലെവലിൽ ഒതുങ്ങിപ്പോകാതെ അദൃശ്യമായ വചനത്തിന്റെ ആത്മാവിന്റെ ലെവലിലേക്ക് ഇറങ്ങുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ. വചനത്തിന്റെ ഭാഗത്ത് ഒരു ഗിയർ അപ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കപ്പെടുവാൻ അങ്ങ് സഹായിക്കണമേ. ഇനി ഭൂമിയിലുള്ള അക്ഷരത്തിൽ ഒതുങ്ങാതെ ഇനിയും ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ള തന്നെ ചിന്തിപ്പാൻ അങ്ങ് ഞങ്ങളെ കൽപ്പിച്ചല്ലോ. ആത്മാവിൽ നിന്ന് അക്ഷരത്തിലേക്ക് വരുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ആത്മാവ് പറയുന്ന ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നങ്ങ് പറഞ്ഞില്ലേ? അതിന്റെ പ്രാവർത്തിക തലത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരണമേ. അങ്ങ് ഏൽപ്പിച്ച കുഞ്ഞാടുകൾക്കായ സ്തോത്രം ഒരു വ്യക്തി പോലും നശിച്ചു പോകാതെ പ്രിയ പിതാവേ, അപ്പാ ചുരുക്കം ചില പേരായി അങ്ങ് തെരഞ്ഞെടുത്തു. അപ്പാ ഈ വഴി കണ്ടെത്തി ചുരുക്കമല്ലോ എന്നങ്ങളുടെ വചനം പറയുന്നു. ഇതിൽ ഒരു വ്യക്തി പോലും നഷ്ടപ്പെടാതെ എല്ലാവരും ക്രിസ്തുവിൽ സൂക്ഷിക്കപ്പെട്ട് ക്രിസ്തുവിലൂടെ നടത്തപ്പെട്ട് ക്രിസ്തുവിനായി ജീവിച്ച് അങ്ങിൽ അലിഞ്ഞു ചേരുവാൻ പിതാവേ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു, അങ്ങിൽ ശരണപ്പെടുന്നു. ഈ ജനത്തെയെല്ലാം അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ട ഫലസമൃദ്ധമായ അങ്ങയുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു ജീവിതമായി ഈ മക്കളുടെ ജീവിതം മാറട്ടെ. പിശാചിനോട് പറയുന്നു, വഴിമാറ്, ദൈവം ഞങ്ങളിലൂടെ വരുന്നു, ദൈവം ഞങ്ങളിലൂടെ വരുന്നു. ഹൃദയങ്ങളുടെ ലാൻഡ് പിടിച്ചെടുക്കുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളിലൂടെ വരുന്നു. ഞങ്ങളുടെ സഹോദരങ്ങളുടെ ഹൃദയങ്ങളെ പിടിച്ചെടുക്കുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളിലൂടെ വരുന്നു. അതിനെ ആദ്യം ദൈവം ഞങ്ങളുടെ ഹൃദയങ്ങളെ പിടിച്ചെടുക്കുവാൻ ഞങ്ങൾ ഞങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ തടങ്കലിൽ ഏൽപ്പിക്കുകയാണ്. ദൈവത്തിന്റെ വചനത്തിന്റെ തടങ്കലിൽ ഞങ്ങളെ സൂക്ഷിച്ചാട്ട പിതാവേ. അപ്പാ അതിനായി നന്ദി. ജനത്തിന്റെ എല്ലാ ആവശ്യങ്ങളുടെ പേരിൽ മഞ്ഞും മഴയും അയക്കാം. കർത്താവേ, സകല ഭൗതിക ആവശ്യങ്ങളുടെ പേര്, അവരുടെ ശാരീരിക ആവശ്യങ്ങളുടെ പേര്, അവരുടെ കുടുംബത്തിലെ ആവശ്യങ്ങളുടെ പേര്, അവരുടെ എല്ലാ ധനപരമായ ആവശ്യങ്ങളുടെ പേര് അങ്ങ് മഞ്ഞും മഴയും അയച്ചാൽ ഉടനെ ഇരിക്കുന്ന കൃപയ്ക്കായി നന്ദി കർത്താവേ. ശബ്ദ കാഴ്ച പരിധിയിൽ ഇപ്പോഴും തുടർന്നു ഈ സന്ദേശം ശ്രമിക്കുന്ന ഏവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഫലമുള്ളതായി വെളിപ്പെടുവാൻ ഈ മക്കളെ ഏവരെയും അങ്ങ് സഹായിച്ചാട്ടെ, അനുഗ്രഹിച്ചാട്ടെ, കൂട്ടായിരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. ലോർഡ് വി താങ്ക് യു, വി ഗിവ് യു ഗ്ലോറി. പ്രിയ സഹോദരങ്ങളെ, സ്വർഗത്തിലെ ദൈവം നമ്മളോട് സംസാരിച്ചു. ശ്രദ്ധയോടെ അത് ഏറ്റെടുക്കുക, അതിൽ നടക്കുക. സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങളെ കണ്ട കേട്ട എല്ലാവരെയും നന്ദി അറിയിക്കുകയാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. സ്നേഹനിധിയായ ഒരു പിതാവ് നമുക്കുണ്ട്. ആ പിതാവ് നമ്മളെ സ്നേഹിക്കുന്നു. ദൈവം നിങ്ങൾ ഏവരോടും കൂട്ടായിരിക്കട്ടെ. മറ്റുള്ളവർക്കും ഈ സന്ദേശം ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇതാ ദൈവരാജ്യം ഈ ഭൂമിയെ കീഴടക്കുവാൻ പോവുകയാണ്, ഭൂമിയെ ലോകത്തെ വാഴുവാൻ പോവുകയാണ്. ഓരോ നിമിഷവും അത് നമ്മിലൂടെ നടക്കട്ടെ. നമ്മൾ മത്സരമായിരിക്കണം. എന്നിലൂടെ ദൈവം അത് ചെയ്യട്ടെ, എന്നിലൂടെ ദൈവം അത് ചെയ്യട്ടെ. പിന്നെ ഞാനല്ല, എന്നിലൂടെ ക്രിസ്തു ജീവിപ്പാൻ, അങ്ങനെ ദൈവം നമ്മിലൂടെ ജീവിപ്പാൻ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്.